കർത്താവിന്റെ വൃതന്മാരായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം. എനിക്ക് അങ്ങനെ ശാരീരികമായൊരു അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഒത്തിരി നേരം ശക്തിയോടെ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിലും ഞാൻ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത നിങ്ങളോടൊപ്പം പെട്ടെന്ന് പങ്കുവെക്കാം. സരളമായിട്ടത് ഒരുമിച്ച് നമുക്ക് ചിന്തിച്ചു പോകാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം എല്ലാവർക്കും പരിചിതമാണ്. യഹോവയുടെ ദാസനായ യെഹെസ്കേലിനെ ദൈവം ഒരു താഴ്വരയിൽ കൊണ്ടു നിർത്തുന്ന ഒരു കാര്യം എന്നെ ദൈവം കഴിഞ്ഞ ദിവസം എന്റെ ഹൃദയത്തോട് വല്ലാതെ ഇടപെട്ടു. എനിക്കതിൻ്റെ അകത്തുനിന്നും പുതിയ വ്യാഖ്യാനങ്ങളൊന്നും തരാനില്ല. ബട്ട് ജസ്റ്റ് ഐ വോണ്ട് റീഡ് ദാറ്റ് പാസേജ് സോ ദാറ്റ് ദി സ്പിരിറ്റ് മേ സ്പീക്ക് ടു യു. അതിന്റെ 1-ാമത്തെ വാക്യം, യഹോവയുടെ കൈ നിങ്ങൾക്ക് കിട്ടിയോ? ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 37:1-10. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ എന്നെ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, അസ്ഥികൾ മാത്രം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ദൈവം തന്റെ പ്രവാചകനെ തന്റെ ആത്മാവിനാൽ പുറപ്പെടുവിച്ചു. എനിക്ക് ഈ വാക്യങ്ങളൊക്കെ പണ്ടത്തതിനേക്കാൾ ഭയങ്കരമായിട്ട് എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കയറി. അത്ര സുഖകരമല്ല പ്രിയമുള്ളവരെ, അസ്ഥികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് പോയി നിൽക്കുക. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. നീ നോക്കുമ്പോൾ ഒരാൾക്ക് പോലും ജീവനില്ല, ഒരാൾ പോലും കോപ്പറേറ്റ് ചെയ്യാനില്ല, ഒരാൾ പോലും ഒരു ചായ വാങ്ങിച്ചു തരാനില്ല, ഒരാൾ പോലും നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനില്ല, ഒരാൾ പോലും നീ പറയുന്നത് ശരിയാണെന്ന് പറയാനില്ലാത്ത ഉണങ്ങി വരണ്ട അസ്ഥികളുടെ നടുവിൽ ദൈവം ചിലപ്പോൾ നമ്മളെ നിർത്തും. പ്രിയമുള്ളവർ, അതൊരു പക്ഷെ ആഫ്രിക്കയായിരിക്കാം, ഭൂട്ടാനായിരിക്കാം, ബർമയായിരിക്കാം, ചൈനയായിരിക്കാം, അവിടെ വിത്ക്രാഫ്റ്റും സോഴ്സറിയും നടക്കുന്ന സ്ഥലമായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ കാണുന്ന മുഴുവനും ആൾക്കാരും ഒരു ശകലം പോലും ആത്മീയമില്ലാതെ വരണ്ടുണങ്ങിയ അസ്ഥികളായിരിക്കും. അവരുടെയൊക്കെ നടുവിൽ പോയി നീ താമസിക്കുമ്പോൾ ഒരു അരാജകത്വ. കാരണം എന്നറിയോ, ദൈവമക്കളുടെ കൂടെ താമസിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, അവർ പ്രൈസലോട് പറയുമ്പോൾ ഒരു സുഖമുണ്ട്, അവർ സ്തോത്രം പറയുമ്പോൾ ഒരു സുഖമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവരെ കാണുമ്പോൾ ഒരു ആനന്ദമുണ്ട്, നമ്മുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, അസ്ഥിയുടെ കൂടെ താമസിക്കുക എന്ന് പറയുന്നത് ഒരു ദുരന്തവ, ഒരു ദുരിതവ. പക്ഷെ ദൈവം എന്നെയും നിന്നെയും വിളിച്ചത് ചില അസ്ഥികളുടെ നടുവിൽ താമസിക്കാൻ ദൈവം എന്നെയും നിന്നെയും വിളിച്ചിട്ടുണ്ട്. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്. അത് അത്ര സുഖമല്ല, അത് സഭയിലിരിക്കുന്നത് പോലെയല്ല, അത് നമ്മുടെ ബന്ധുക്കാരുടെ കല്യാണത്തിന് പോകുന്നത് പോലെയല്ല, അത് ഈ ഇവിടെയുള്ള ഒരു പ്രോഗ്രാമിനും പോകുന്നത് പോലെയല്ല. അവിടെ എല്ലു മാത്രമേ ഉള്ളൂ. നിനക്ക് നോക്കുമ്പോൾ അവരെ കണ്ടാ പേടി തോന്നും. അത്രയ്ക്കും ക്രൂരന്മാരും വന്യന്മാരും ദൈവഭയമില്ലാത്തവരുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറപ്പെടുവിച്ച് കൊണ്ട നിർത്തും. ഹല്ലേലൂയ. There is only bone. Brothers and sisters, do you want to go and live among the bones? ദൈവത്തിന് നിന്നെ എല്ലുകളുടെ നടുവിൽ താമസിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അവിടെ പോകുമോ? ഞാൻ എല്ലെന്ന് പറയുമ്പോൾ ദൂരം കാണണ്ട, ദൈവമില്ലാത്ത എല്ലായിടത്തും എല്ലുകൾ മാത്രമാണുള്ളത്. അവിടെ ആ എല്ലുകൾക്ക് നടുവിൽ നിന്നെ കർത്താവ് പുറപ്പെടുവിച്ച് നിർത്തും. എന്നെ സന്തോഷിപ്പിച്ചത്, ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറപ്പെടുവിക്കുക. എല്ലു മാത്രം, എല്ലു മാത്രം. നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു, നമുക്കൊരു ഒരെല്ലൊക്കെ കണ്ടാലൊന്നും കുഴപ്പമില്ല അല്ലേ? ഒരു പട്ടിയുടെ എല്ലോ, ഒരു പശുവിന്റെ എല്ലോ ഒക്കെ പോകുന്ന വഴിക്കൊക്കെ മിക്കാറും കാണും. ചിലപ്പം പശുവിനെയൊക്കെ പണ്ട് പോകുന്ന പശുവിന്റെ പല്ലൊക്കെ കാണും, നമുക്കൊരു പ്രയാസം തോന്നത്തില്ല. പക്ഷേ നീ ഒരു താഴ്വരെ ചെല്ലുമ്പോൾ അവിടെ മുഴുവനും ടങ്കണക്കിന് എല്ലു മാത്രം നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ നിനക്ക് എത്രയും വേഗം ഇവിടുന്ന് പോരാൻ തോന്നും. ചില സമയത്ത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അയ്യോ ഒട്ടും പറ്റുന്നില്ല. അവരെയൊക്കെ കാണുമ്പോൾ, ചില ബുദ്ധിസ്റ്റുകളെയൊക്കെ കാണുമ്പോൾ, അവരുടെ ആ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു അരാജകത്ത, മൊത്തം മഞ്ഞും മൂകതയും മലയും. എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ആയിരിക്കത്തില്ല, എങ്കിലും ഇവിടെ നിന്ന് പോണം. അപ്പൊ നമ്മുടെ സഭ കൂട്ടായ്മയൊക്കെ നമുക്ക് പെട്ടെന്ന് സന്തോഷമായിട്ട് തോന്നും. ഭയങ്കര ഡ്രൈ ബോൾ, ഡ്രൈ ബോൾ. പക്ഷേ ആത്മാവ് നിന്നെ പുറപ്പെടുവിച്ച് നിർത്തുകയാണ് അവിടെ, ആ എല്ലും കൂട്ടത്തിന്റെ നടുവിൽ നിർത്തുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത്, സി ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്. ഈ എല്ലും കൂട്ടം ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങ് ആഫ്രിക്ക എന്നല്ല, ഇവിടെ എല്ലും കൂട്ടം ഉണ്ട്. ബട്ട് യു ഹാവ് ടു സ്റ്റാൻഡ്. നീ ആ എല്ലുംകൂട്ടത്തിന്റെ നടുവിൽ നിൽക്കണം, നിൽക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, ദൈവത്തിനൊരു അർജൻസി ഉണ്ട്. പക്ഷെ നിനക്കത് 4 മാസമായിട്ട് ഇപ്പോഴും കിടക്കുക. ദൈവത്തിന് അർജൻസി ഉള്ള കാര്യത്തിൽ നിനക്ക് ഇപ്പോഴും ഒരു 4 മാസമാണുള്ളത്. നിങ്ങളുടെ കുഞ്ഞ് 2 വർഷവും 10 മാസവും ആകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും, പ്ലേ സ്കൂൾ, പ്ലേ സ്കൂൾ, പ്ലേ സ്കൂൾ അല്ലേ? 5-ാമത്തെ വയസ്സിൽ കൊച്ചിനെ പ്ലേ സ്കൂളിൽ ചേർത്ത് ഏതെങ്കിലും പേരൻസ് ഉണ്ടോ? അയ്യോ, കൊച്ചിന്റെ പ്രായം കഴിഞ്ഞു പോയി, സമയം കഴിഞ്ഞു പോയി, അവന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും. യു ഫീൽ ആൻ അർജൻസി, റൈറ്റ് ടൈമിൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ പ്ലേ സ്കൂളിൽ ചേർക്കും. ഏത് പ്രായത്തിൽ അവൻ LKG ആയിരിക്കണമെന്നത് നിങ്ങൾ നേരത്തെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ദേർ ഇസ് ആൻ അർജൻസി. 1-ാം ക്ലാസ്സിൽ അവൻ 6-ാമത്തെ വയസ്സിൽ ഇരിക്കുന്നു, 2-ാം ക്ലാസ്സിൽ അവൻ 7-ാമത്തെ വയസ്സിൽ ഇരിക്കുന്നു. യു ഫീൽ അർജൻസി. പക്ഷേ നിന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോഴൊന്നും സമയമാകുന്നില്ല, ഇനി ഒരു 4 മാസം. പക്ഷെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ എല്ലാം നടുവിൽ, ഇതിന്റെ എല്ലാം നടുവിൽ ഈ എല്ലും കൂട്ടത്തെ കണ്ടിട്ട് ആത്മാവിനാൽ പുറപ്പെടുവിക്കപ്പെട്ട് പോകുന്ന ചിലരുണ്ട്. സമയമായി പ്രിയുള്ളവരെ, ദൈവത്തിന്റെ വചനവും അരുളപ്പാടും ഇത്ര കണ്ട് ലഭിച്ച ഈ സഭയ്ക്ക് പ്രവചിക്കാനുള്ള സമയമായി, അരുളപ്പാടുകൾ ജനത്തോട് പറയാനുള്ള സമയമായി. ചില എല്ലുകളെ നോക്കിയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് നിന്റെ സുഖത്തിലേക്ക് നടക്കാതെ ആ എല്ലുകളുടെ നടുവിൽ, ആ ദുർഗന്ധത്തിന് നടുവിൽ, ആ അരക്ഷിതാവസ്ഥയ്ക്ക് നടുവിൽ, അത്ര രസവും സുഖവും ഒന്നും അല്ലാത്ത ആ താഴ്വരയ്ക്ക് നടുവിൽ നിനക്ക് അരുളപ്പാട് പറയാൻ സമയമായി. അല്ലെങ്കിൽ അവസരം കിട്ടുന്നവൻ വെറുതെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടിരിക്കും. യോ, ദൈവത്തിന്റെ ആത്മാവ് പുറപ്പെടുകയും. എന്നിട്ട് എന്റെ അടുത്ത ഭാഗം ഞാൻ എത്രയൊന്നും അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ഓ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. വൃന്ദാവൻ, മൈസൂർ വൃന്ദാവൻ ഗാർഡൻ ചുറ്റി ചുറ്റി കറങ്ങുന്നത് പോലെ അല്ലിത്. ചില ഭക്തന്മാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരൊക്കെ ചില സ്ഥലത്ത് പ്രയർ വോക്ക് നടത്താറുണ്ട്. എനിക്ക് ഈ പ്രയർ വോക്ക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയ അലർജി ഉണ്ടെങ്കിലും പിന്നെ ഞാൻ ചിന്തിച്ചു, ഈ സാത്താന്റെ സിംഹാസനത്തിനടുത്തൊക്കെ പോയി താമസിച്ച് ആ ഗ്രാമത്തിലൂടെ ഒന്ന് നടന്ന് പ്രാർത്ഥിക്കുന്ന ഇറ്റ്സ് നോട്ട് ഈസി. യെസ്, വി നീഡ് അങ്ങനെയുള്ളവരെ വേണം. ഇവിടെ ചില സഹോദരന്മാരൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, 1-ആഴ്ച, 2-ആഴ്ച, 3-ആഴ്ചയൊക്കെ പോയി താമസിച്ച് ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ചുറ്റി മൊത്തത്തിൽ ഒന്ന് കൊണ്ടോ നടന്നു. അസ്ഥിക്കാത്തോടെയാ കേട്ടോ പോകുന്നത്, അസ്ഥിക്കാത്തോടെ. കാപ്പി വാങ്ങിച്ചു തരാൻ ഒരസ്ഥി പോലും എഴുന്നേറ്റ് വരത്തില്ല. അവിടെ കാപ്പിയും പെണ്ണും ഒന്നും കിട്ടത്തില്ല, ആരും സ്വീകരിക്കാൻ ആരുമില്ല. അസ്ഥിക്കൂട്ടത്തിന്റെ നടുവിലൂടെ മൊത്തത്തിൽ ഒന്ന് ചുറ്റി നടത്തിച്ചു, മൊത്തം എല്ലാം കാഴ്ച കാണിപ്പിച്ചു. എന്നിട്ട് അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറങ്ങി. അവ താഴ്വരയുടെ പരപ്പിൽ എത്ര അധികമായിരുന്നു. അടുത്തത്, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവ ഏറ്റവും ഉണങ്ങി. യെസ് ബ്രദർ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉണങ്ങിയിരിക്കുന്ന, നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അറിയുന്ന അത്രയ്ക്ക് ഉണങ്ങിയായിരിക്കുന്നു. ഞാൻ ഇപ്രാവശ്യത്തെ എന്റെ ട്രെയിൻ യാത്രയിൽ നാഗ്പൂരുള്ള ഒരു ഭയങ്കര ഒരു ദാദ, ഒരു ഗുണ്ടയാ പുള്ളി. പുള്ളി ഒരു പൊളിറ്റിക്കൽ നേതാവും ഒരു സാമൂഹ്യ പ്രവർത്തനവും. സംസാരിച്ചു വന്നപ്പം പുള്ളിക്ക് എല്ലാവരും പിടിയ. നരേന്ദ്രമോദി, അദ്വാനി, പിന്നെ ശരത് പവാർ, എല്ലാവരുമായിട്ട് പിടിയ. അത് ചെറിയ പിടിയൊന്നുമല്ല. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഒരു MP ഫോൺ വിളിക്കുക പുള്ളിയോട്. കാരണം ദീപാവലിക്ക് പുള്ളിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് പുള്ളി ബാംഗ്ലൂരിൽ വന്ന കാരണം കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ MP ഒക്കെ ആയിട്ട് ഫോൺ വിളിക്കുക. അപ്പൊ എന്റെ മുമ്പിൽ പുള്ളി നിന്ന് അങ്ങ് ഷൈൻ ചെയ്യുക. പക്ഷേ സുവിശേഷം ഞാൻ അദ്ദേഹത്തോട് പങ്കുവച്ചു. പുള്ളി ഒരു നിരീശ്വരവാദിയാണ്. പുള്ളി രാജനീതി ചെയ്യുന്ന ആളാണ്. രാജനീതി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ്, പൊളിറ്റീഷ്യനാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ പൊളിറ്റിക്കൽ പ്രവർത്തനം ചെയ്യുന്നത്? ഓ, ബന്ദൂക്ക്, തോക്കുകൊണ്ടാണ് ഞാൻ പൊളിറ്റിക്സ് പരിപാടി ചെയ്യുന്നത്. പക്കാ ഗുണ്ട, തോക്കുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവന്മാരെയൊക്കെ ഒതുക്കണ തോക്ക് വേണം. അവിടെ പുള്ളിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. പുള്ളി അവിടുത്തെ ഒത്തിരി യൂണിയന്റെയൊക്കെ നേതാവാണ്. സുവിശേഷം പറഞ്ഞു, സുവിശേഷം പറഞ്ഞു, ഒരു ദിവസം മുഴുവനും ഉണ്ട്, എന്റെ ക്യാബിനിൽ വേറെ ആരുമില്ല. പുള്ളി ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. പുള്ളി ഭയങ്കര സിംഹം പോലെ നിൽക്കുക. 68 വയസ്സുണ്ട്. പുള്ളി പറയുന്ന ഒരു കാര്യമാണ്, പുള്ളി പറയുന്നു, എവറിതിങ് ഈസ് നാച്ചുറൽ, എല്ലാം നാച്ചുറലായിട്ട് സംഭവിക്കുന്ന, ദിസ് ഈസ് നേച്ചർ. സൂര്യൻ, അതൊരു നേച്ചറിന്റെ പ്രവൃത്തിയാണ്. ചന്ദ്രൻ, നേച്ചറിന്റെ പ്രവൃത്തിയാണ്. വെള്ളം, മത്സ്യം, ഇതെല്ലാം നേച്ചറിന്റെ പ്രവൃത്തിയാണ്. മരണം, അതൊരു ഒരു ഒരു ഭൗതികവാദിയാണ്. അതൊക്കെ അറിയാമല്ലോ, ഭൗതികവാദം പറയുന്ന ആളോട് നമുക്ക് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ എല്ലാം തെളിയിച്ചൊന്നും കൊടുക്കാൻ കഴിയത്തില്ല. പക്ഷെ പുള്ളി എനിക്ക് അവസരം തരാതെ നിന്ന് വീശി. എല്ലാം കഴിഞ്ഞ ശേഷം അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദർ, ഇന്ന് നിങ്ങൾ ഒരു സിംഹമാണ്. തോക്കൊണ്ട് നിങ്ങളെ ഒത്തിരി പേര് ബഹുമാനിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേര് വരുന്നു. എന്നോട് പറഞ്ഞു, കണ്ടോണം നാഗ്പൂർ ഞാൻ ഇറങ്ങുമ്പോൾ അത്ര പേരെ എന്നെ സ്വീകരിക്കാൻ വരുന്ന കണ്ടോണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ബാഗ് എടുത്ത് പുറത്തുകൊണ്ട് വെക്കേണ്ടി വന്നേ ഉള്ളൂ, ആരും ഒന്ന് സ്വീകരിക്കാനൊന്നും വന്നില്ല. പുറത്തിനും എല്ലാവരും ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇയാളൊരു ഭയങ്കര സംഭവം. ഞാൻ പറഞ്ഞു, ബ്രദർ നിങ്ങളിപ്പോൾ സിംഹമാണ്, പക്ഷെ പല്ലുകുഴിയുന്ന ഒരു സിംഹമായി നിങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ അവശേഷിക്കുന്ന ഒരു സമയം വരും. അന്ന് ഈ എം ബി എം എൽ എ ഒന്നും വിളിക്കത്തില്ല, നിങ്ങളെ കൊണ്ട് കാര്യം നേടിയ പലരും നിങ്ങളുടെ അടുത്ത് വരത്തില്ല, നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം വരും. അന്ന് ഒന്നും വർക്കൗട്ട് ആകാത്തൊരു സമയം വരും. ഞാൻ പറഞ്ഞു, അന്നേരം ഓർക്കാൻ ഒരു നാമം തരാം, അത് യേശുവിന്റെ നാമമാണ്. ഇപ്പോൾ അതങ്ങ് മറന്നേക്കു, പക്ഷെ അന്നേരം നിന്നെ ഓർപ്പിക്കാൻ ഇപ്പൊ ഞാൻ നിന്റെ ഹൃദയത്തിൽ ഇടുക എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയോ ഈ മനുഷ്യൻ എന്നെ തരിച്ചിരുന്നു പോയി. പുള്ളി ഒന്നും എന്നോട് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു ടീക്ക് ബായ് ടീക്ക്. കർത്താവിനെ ഒന്നും പുള്ളി അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ ഞാനിത് പറയുന്ന എന്നാണെന്നറിയോ, ഞാൻ പറയുന്നത് നമ്മൾ ചിലരോട് അടുക്കുമ്പോൾ ദേ ആർ വെരി ഡ്രൈ ബോൺസ്, നമുക്ക് പെട്ടെന്ന് അടുക്കാൻ തോന്നത്തില്ല. ബട്ട് നിന്റെ വായിൽ യഹോവയുടെ വചനമുണ്ട്. എത്ര ഡ്രൈ ആയി കിടക്കുന്ന ഇതിനെ ഊതാനുള്ള വിളിയാ നിനക്കുള്ള. പ്രൈസലോ, നിനക്ക് ഡിസപ്പോയിന്റ് തോന്നരുത്, നിരാശ തോന്നരുത്. എത്ര കേട്ടാലും മാനസാന്തരപ്പെടത്തില്ല എന്ന് വിചാരിക്കുന്ന കൊടുകുത്തിയ ഏറ്റവും ശക്തനായ മന്ത്രവാദിയാണേ പോലും, ഞാൻ നിന്നോട് പറയട്ടെ, നീ ഊതുക, യഹോവയുടെ വചനം ഊതുക. ദൈവം അതിന് ജീവൻ തരാൻ ശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. മുടിഞ്ഞു ചുറ്റി നടക്കുമാറാക്കി അവയെല്ലാം എങ്ങനെയായിരുന്നു? ഉണങ്ങിയിരുന്നു. എന്നോട് മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് അവൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. എനിക്കിത് ഒത്തിരി ബലം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നോട്ട് ഹരിദ്വാറിൽ അടുത്ത വർഷം അർദ്ധ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. നിങ്ങൾക്ക് അറിയാവോ എന്നറിയില്ല, നൂറുകണക്കിന് സന്യാസിമാർ ഹിമാലയ പർവ്വതത്തിൽ നിന്നും നഗ്നരായി 6 വർഷം കൂടുമ്പോഴും 12 വർഷം കൂടുമ്പോഴും വന്ന് സ്നാനം നടത്തുന്ന ഒരു സ്ഥലമാണ്. 6 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയ അർദ്ധ കുംഭമേള, 12 വർഷം നടക്കുന്ന കുംഭമേളയ പൂർണ്ണ കുംഭമേള. ആ കുംഭമേള നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പാതാളം നേരെ കരയേറി വന്നിരിക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. അവിടെ മുഴുവൻ സന്യാസിമാരാ, പക്ഷെ അവിടെ ദേവദാസന്മാർ ട്രാക്ട് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ വചനം വായിച്ചിട്ട് തോന്നുന്നു അവിടെ ചെന്ന് നൂതിയാലോ എന്നാണ്. മുഴുവൻ ഡ്രൈ ബോൺസ് ആയിരിക്കും, പക്ഷെ ഒന്ന് ഊതണം. പലപ്പോഴും നമുക്ക് ഭയം തോന്നുന്ന കാഴ്ചയാണ് ഹരിദ്വാർ എന്നൊക്കെ പറയും. ഹരിദ്വാറിൽ വർക്കൊക്കെ ഉണ്ട് കേട്ടോ, സഭയൊക്കെ ഉണ്ട്, ദൈവത്തിന്റെ സഭയൊക്കെ ഉണ്ട്. നീ പാർക്കുന്ന സ്ഥലം സാത്താന്റെ സിംഹാസനം, എങ്കിലും ഞാൻ എന്റെ ഒരു കൊടി അവിടെ നാട്ടു. എന്റെ ആഗ്രഹമാണ് അടുത്ത അർദ്ധ കുംഭമേളയിൽ ഹരിദ്വാറിൽ ഈ അസ്ഥികളെ കണ്ട് പേടിച്ചു പോകാതെ ഒന്ന് ഊതണം. പ്രൈസലോ. നിങ്ങൾക്കും ഊതാനുള്ള അവസരമുണ്ട്. ഹല്ലേലൂയ. പ്രൈസലോ. ഗോ ബ്രദേഴ്സ്, ഇറ്റ്സ് എ പ്രിവിലേജ്. ദൈവത്തിന് വേണ്ടി ഒരു അസ്ഥിയുടെ മകളിൽ നിനക്ക് കിട്ടിയ വചനം ഊതിയിട്ട് അവൻ ജീവിച്ചു കാണുന്നതിനേക്കാൾ നിനക്ക് ഈ ഭൂമിയിൽ വേറൊന്നും സമ്പാദിക്കാനായിട്ടില്ല. ഹല്ലേലൂയ. ദൈവം തരുന്ന ആ ശ്വാസം നീ ഊതിയിട്ട് നിന്റെ മുമ്പിൽ നീ ഒരിക്കലും ജീവിക്കത്തില്ല എന്ന് പറയുന്ന ഒരു അസ്ഥി എഴുന്നേറ്റ് വരുന്നത് അത്ഭുതമാണ്. ഞാന് ആ പ്രവീൺ സിംഗ് അത് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലെ ഒത്തിരി സംഭവങ്ങളുണ്ട് നമുക്കറിയാം, ബട്ട് എഗൈൻ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ധൈര്യമാണ്. ഈശായികളെ ഉണ്ടാക്കിയവനെ, കരണത്തടിച്ചവനെ കർത്താവ് സ്പർശിച്ചിട്ട് ഇന്ന് അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് ഓർക്കണം. ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പുള്ളി ഫ്രണ്ടിൽ ഒന്ന് നിന്നാ മതി, ഏതാ അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊന്ന് ഒതുങ്ങിക്കൊള്ളും. ദൈവമാ പ്രവർത്തിക്കുന്നതെങ്കിലും ചില ഇമേജ് കർത്താവ് ദൈവത്തിന്റെ സഭയ്ക്കൂടെ അങ്ങ് കൊടുക്കുകയാണ്, ഒരു ബോണസ് ആയിട്ട് അങ്ങ് കൊടുക്കുക. ഗോഡ് ഈസ് ഗുഡ്. നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ധൈര്യമായിട്ട് യഹോവയുടെ വചനം പറയുക, യഹോവയുടെ വചനം പറയുക. അവര് ഉണങ്ങിയതുപോലെ നിങ്ങൾക്ക് തോന്നും, ഈ പ്രോഗ്രസ് വളരെ സാവധാനമാണ് കേട്ടോ. നിങ്ങളെ ഒത്തിരി നിരാശപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഈ അസ്ഥിക്കൂട്ടം. പ്രോഗ്രസ് വളരെ, ആദ്യം നിങ്ങൾ ചെല്ലുമ്പോൾ അസ്ഥിക്കഷ്ണം മാത്രം, പക്ഷെ നിങ്ങൾ വചനം പറഞ്ഞു, തിരിച്ചുപോയി. പിറ്റേ നോക്കിയപ്പോൾ അസ്ഥി കഷ്ണം തന്നെയായിട്ടാണ് ആ സഹോദരൻ കിടക്കുന്നത്. വീണ്ടും പോയി പറഞ്ഞു അസ്ഥി കഷ്ണം, വീട്ടിൽ വന്ന് നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി പ്രത്യേകമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇപ്രാവശ്യം പുള്ളി വീട് വന്ന് വിചാരിച്ച് വീണ്ടും ചെന്നപ്പോഴും അവൻ അസ്ഥി കഷ്ണം തന്നെ. ബട്ട് ദിസ് ഈസ് എ പ്രോസസ്. നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കൂ, അതൊരു പ്രോസസ്സാ, അതൊരു പ്രോസസ്സാ, അതൊരു പ്രോസസ്സാ. ആദ്യം അസ്ഥി അസ്ഥിയോട് പ്രവചിച്ചു, അസ്ഥിയോട് പ്രവചിച്ചു. നിങ്ങൾ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ദൈവ പറഞ്ഞു. കേദാർനാഥോ ബദരിനാഥോ ഏത് സ്ഥലവും ആയിക്കൊള്ളട്ടോ, എന്റെ പൊന്നു പ്രിയമുള്ളവര്, ദൈവമാണ് നിന്നോട് പറയുന്നത്. ദൈവം പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിൽ മാത്രം ആ ദൈവപ്രവൃത്തി നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, മാനുഷിക ചിന്തകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേ ദൈവപ്രവൃത്തിക്ക് അടിസ്ഥാനം ഇടത്തുള്ളൂ ദൈവം. അതാദ്യം ചിന്തിക്കണം. പതിവുകൾ തെറ്റിക്കുന്നവനാ ദൈവം. പതിവുകൾ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ദൈവം പതിവുകളുടെ ദൈവമല്ല, അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. എല്ലാ പതിവുകളെയും തെറ്റിക്കുന്ന ദൈവമാണ് അവൻ. നിന്നെ സംബന്ധിച്ച് ഇത് പതിവ് പരിപാടിയല്ല, ഉണങ്ങി അസ്ഥിയുടെ അടുത്ത് പോയി നിൽക്കുക എന്ന് പറയുന്നത്. ദിസ് ഈസ് നോട്ട് എ കോമൺ പ്രോസസ്. സ്വാഭാവിക പരിപാടി അല്ല ദൈവം ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് തന്നെ സ്വാഭാവിക മനുഷ്യന് മനസ്സിലാകാത്ത പ്രവൃത്തിയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് വെൻ യു ഗോ. അവൻ പതിവുകളല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൻ യെശയ്യാ പ്രവചനം 43:19 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. സൗരസൗരന്മാരെ, നിങ്ങൾ എവിടെ ചെന്ന് നിന്നാലും ഈ വചനം ഓർക്കുക, പതിവുകൾക്കപ്പുറം പുതിയതൊന്ന് ചെയ്യാൻ കഴിയുന്നവനായ ഒരു ദൈവമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ. എന്നെ ഒത്തിരി ഒത്തിരി ബലപ്പെടുത്തിയ ഒരു വചനമാണ്, ഞാനിതാ പുതിയതൊന്ന് ചെയ്യുന്നു. പതിവ് വിട്ട് മറിയയുടെ ഗ്രാമത്തിൽ അവിടെ ഒരു മനുഷ്യൻ പോലും വിചാരിച്ചില്ല ഈ കൊച്ചു പെണ്ണായിരിക്കും മെസ്സിഹായ പ്രസവിക്കുന്ന. ആരെങ്കിലും വിശ്വസിച്ചു ഇല്ല. പതിവ് തെറ്റിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസലോ. പതിവ് മാറി, പതിവ് തെറ്റിച്ച് ഒരു ദിവസം നോക്കുമ്പോൾ ആൾക്കാർ അടക്കം പറയുന്നു, മെസ്സിഹ അവിടെ ഉള്ളിൽ. പ്രൈസലോ. ഈ ഗിദെയോൻ എന്ന് പറഞ്ഞ ആള് പൊതുവെ വെച്ചൊരു പേടിക്കാരനാ പുള്ളി. പണ്ടേ ഒരു പേടിയാ പുള്ളിക്ക് എല്ലാ കാര്യത്തിലും. പുള്ളി ഒരു പതിവുകാരനാ പതിവ് പോലെ പുള്ളി മെതിക്കാൻ ചെന്നതാ. പക്ഷേ അവന്റെ പോക്കും വരവും ഈ തലേ ചുമന്നുകൊണ്ടുള്ള ഗോതമ്പും ഒക്കെ ആയിട്ടുള്ള പുള്ളിയുടെ പോക്കും ഒക്കെ കണ്ടാൽ പുള്ളി ഒരു വാര്യറാകുന്നു ആരും പറയത്തില്ല. പക്ഷേ പതിവ് തെറ്റിച്ച് ദൈവം അവനെ ഒരു വാര്യറാക്കി. യുദ്ധത്തിന്റെ മുന്നണിയിൽ ദൈവം ഗിദെയോനെ നിർത്തി. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ സഭയോട് പറയട്ടെ, പതിവ് ചെയ്യാനാണ് നിന്നെ വേണ്ട ദൈവത്തിന്. ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. എവിടെ നിന്നാലും ധൈര്യത്തോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ ഇങ്ങനെ പറയണം, കർത്താവേ ഈ അസ്ഥികളുടെ മേൽ പതിവല്ല പുതിയതൊന്ന് ചെയ്യുവാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 10 പ്രാവശ്യം സുവിശേഷം പറഞ്ഞ ശേഷവും ആ ബോൺ ഡ്രൈ ബോൺ ആയിട്ട് തന്നെ കിടക്കും. പക്ഷെ ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു സംഭവം കണ്ടു. എന്താണെന്നറിയോ, ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. യെസ്, അത് അൺനാച്ചുറലായ സൂപ്പർനാച്ചുറലായ കാര്യങ്ങൾ ദൈവം പശ്ചാത്തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. ആദ്യത്തെ പരിപാടി കുറെ കഷ്ടപ്പെട്ട ശേഷം ആദ്യം സംഭവിച്ച എന്നറിയോ, അസ്ഥിയോട് ചേർന്നു. രണ്ടാമത് അത് പിന്നെ ഇപ്പം എങ്ങനെയാണ്, ഇപ്പൊ എന്താ ആകപ്പാടെ പുള്ളിയുടെ ശുശ്രൂഷയെ കിട്ടിയെന്നറിയോ, സ്കെൽട്ടൺ അസ്ഥി കൂടെ. അസ്ഥി മാറി, ഇപ്പോൾ അസ്ഥികൂടമായി. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ അസ്ഥികൂടത്തിന്റെ നടുവിലൂടെ കിടക്കാനും ഇരിക്കാനും ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? എക്സിബിഷൻ ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, മെഡിക്കൽ കോളേജിലൊക്കെ അസ്ഥികൂടമൊക്കെ, അതിനെയൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അത് വലിയ കുഴപ്പമില്ല. പക്ഷെ 10-50 ലക്ഷം അസ്ഥികൂടത്തിന്റെ നടുവില് ആർക്കെങ്കിലും പോയി നിൽക്കാൻ പറ്റുമോ? ഇപ്പോഴും പ്രോഗ്രസ് എന്താ? ആ അസ്ഥി എല്ലാം ചേർന്ന് വന്ന് എന്തായി? ഒരു അസ്ഥികൂടമായിട്ടേ ഉള്ളൂ. പക്ഷെ വേല ഇവിടെയല്ല എന്ന് പറഞ്ഞ് നീ ബാഗ് പൂട്ടരുത്, കാരണം ഇതൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. പ്രൈസലോ. ദൈവം എന്നെ അങ്ങനെയാ ബലപ്പെടുത്തിയത്. ഗോ ബാർബ, നീ പോവുക, വീണ്ടും പോവുക. അത് അസ്ഥിയാകാൻ ഒരു ഭൂകമ്പം ഉണ്ടായി. ഇപ്പോൾ എന്താണ് ആകപ്പാടെ വന്ന് നിൽക്കുന്നറിയോ? അസ്ഥികൂടം. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലേ, കാപ്പി വാങ്ങി തരാൻ ആരുമില്ല. അസ്ഥികൂടം കാപ്പി വാങ്ങി തരുമോ? ഒന്നും തരത്തില്ല. ആശ്വസിപ്പിക്കാൻ ആരുമില്ല. നീ ഒറ്റയ്ക്കായിരിക്കും അവിടെ. അസ്ഥികൂടത്തിന് ചുറ്റും വീണ്ടും അവൻ ജീവിച്ചു, വീണ്ടും അവൻ ജീവിച്ചു. ഇനി പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ അടുത്തത് എന്താ സംഭവിച്ചേ? ഞരമ്പും മാംസവും വന്നതും. അതൊക്കെ പ്രോസസ്സ് ആട്ടോ. ഓരോ നമ്മുടെ ഒരു ചിന്ത എന്നാണെന്നറിയോ, അങ്ങോട്ടൊരു പോക്ക്, ബൈബിളൊക്കെ പിടിച്ചോണ്ട് ഒരു പോക്ക്. ഇവിടെ വിനോദ സോഹരനൊക്കെ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്, ഷൂ ബ്രദർ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മളൊരു പോക്ക് പോയിട്ട് നമ്മുടെ അസ്ഥിയൊക്കെ ഒറ്റ മിനിറ്റ് കൊണ്ട് അസ്ഥി എന്തായിത്തീരണം നമ്മൾ പറയുന്നത്, പുള്ളി സൂയിസൈഡ് വിലക്കാരനാണെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് എ പ്രോസസ്. കർത്താവ് എത്ര മനോഹരമായിട്ടാ ചെയ്യുന്നറിയോ ദൈവത്തിന്റെ പ്രവൃത്തി. അത് പിന്നെ ഞരമ്പായി, അതിന്റെ മുകളിൽ എന്ത് വന്നു? മാംസം വന്നു. അപ്പോഴും എന്ത് വന്നിട്ടില്ല? ത്വക്ക് വന്നിട്ടില്ല. ഇനി നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ത്വക്കില്ലാത്ത മാംസം മാത്രമുള്ള ഒരു ബോഡി, അതിന്റെ കൂടെ കുറെ നാളുകൂടെ കിടക്കേണ്ടി വരുന്നത് ഓർത്തു നോക്കി. ഇങ്ങനെയൊക്കെ കിടന്ന ഭക്തന്മാർ സ്ഥാപിച്ചതാണ് ദൈവത്തിന്റെ സഭ. നമ്മള് ഓർക്കരുത് ഇന്നിടത്ത് ഇന്ന കൊരിന്ത് സഭ, എഫെസോ സഭ എന്നൊക്കെ പറയുമ്പോൾ അത് ഈ സൈന്യമായി തീരുന്നതിന് മുമ്പ് അതിന്റെ മൂപ്പന്മാര് ചിലപ്പോൾ മാംസത്തിന്റെ കൂടെ മാത്രം കിടന്നിട്ടുണ്ട്, സ്കെലറ്റിന്റെ കൂടെ കിടന്നിട്ടുണ്ട്, അസ്ഥി മാത്രം ഉള്ളതിന്റെ കൂടെയും കിടന്നിട്ടുണ്ട്. നമുക്കിപ്പം പോയി വളരെ സുഖമാണ് പെട്ടെന്ന് പോയി പ്രസംഗിക്കാനൊക്കെ. പക്ഷേ ആ ആ അസ്ഥി കൂമ്പാരത്തിൽ കിടന്ന ഭക്തന്മാരുണ്ട്. യെസ്, ഡേവിഡ് ലിവിസ്റ്റൺ അങ്ങനെയുള്ള അസ്ഥി കൂമ്പാരത്തിന്റെ നടുവിൽ കിടന്നതാ. ഇതുപോലുള്ള ഒത്തിരി ഭക്തന്മാർ ഈ അസ്ഥികൾക്ക് നടുവിൽ കിടന്നതാ. അത് കൂടി ഒരു സ്കെലട്ടൻ ആയപ്പോൾ അവർ ഓടിപ്പോന്നില്ല, അതിന് മാംസം മാത്രം വന്ന് മാംസം തൊക്കില്ലാതെ നിന്നപ്പോഴും അവർ പേടിച്ച് ഓടിപ്പോന്നില്ല, അവരവിടെ നിന്നു. അവർ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അവർ കണ്ടത് തൊക്ക് വന്നതിനെ മൂടി. പക്ഷെ അവയ്ക്ക് എന്തില്ലായിരുന്നു? ഇനി നിങ്ങൾ പറ, ഡെഡ് ബോഡിക്ക് നടുവിൽ താമസിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? സ്കെലട്ടനാണെ പിന്നെ നമുക്കൊരു കുഴപ്പമില്ല, ഇവൻ എഴുന്നേറ്റ് വരത്തില്ല എന്നൊരു ചിന്തയുണ്ട്. ഈ ഡെഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഇവൻ എഴുന്നേറ്റ് വരുമോ, വരാനുള്ളൊരു സാധ്യതയുണ്ട്. മോർച്ചറിയിലൊക്കെ പോയി ചുമ്മാ കൂൾ കൂളായിട്ട് കിടക്കാൻ ആരെ കൊണ്ട് പറ്റും? ആയിരക്കണക്കിന് ആൾക്കാർ ശവമായി നിൽക്കുക. ഇപ്പൊ ഒന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പോഴത്തേക്ക് 10 വർഷം കടന്നുപോയി സഹോദരാ, അപ്പോഴത്തേക്ക് 15 വർഷം കടന്നുപോയി. നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം അപ്പോഴത്തേക്ക് കുറഞ്ഞു, നിന്റെ പിള്ളേർക്ക് നല്ല പഠനമൊന്നും കിട്ടിയില്ല, നിന്റെ ആരോഗ്യം ക്ഷയിച്ചു, നിനക്ക് മറ്റുള്ളവർ കഴിക്കുന്ന പല ആഹാരവും ആ ആ അസ്ഥിക്കൂട്ടത്തിന് നടുവിൽ കിട്ടിയിട്ടില്ല, നിനക്ക് കൂളറില്ല, നിനക്ക് ഫാൻ ഇല്ലായിരുന്നു, നിനക്ക് എയർ കണ്ടീഷൻ ഇല്ലായിരുന്നു. നീ ഈ കാലം അത്രയും ജീവിച്ചത് അത് എഴുന്നേറ്റ് നിൽക്കാൻ പല പ്രോസസ്സിലൂടെ അത് പോകുന്നത് കാണാൻ നീ അവിടെ ജീവിതം ചെലവഴിച്ചു. ആർക്കു വേണ്ടിയാണെന്നറിയോ? ദൈവത്തിന് വേണ്ടി. പ്രൈസലോ. ഇപ്പോൾ ഡെഡ് ബോഡീസ് ഒത്തിരി നിറഞ്ഞു നിൽക്കുകയാണ്. പ്രവാചകൻ എന്നിട്ട് അവിടെ നിന്ന് മാറുന്നില്ല. പ്രവാചകൻ ആ ഡെഡ് ബോഡീസിന്റെ നടുവിൽ നിന്നു. അടുത്തത് അവൻ കണ്ടത് 4 സൈഡിൽ നിന്നും കാറ്റ് വന്ന് യഹോവയുടെ ശ്വാസം. നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു ഫിലിം ഷോ പോലെയല്ല കേട്ടോ, ഫിലിം ഷോ പോലെയല്ല, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ശ്വാസം അതിന്റെ മേൽ ഊതിയപ്പോൾ അവയെല്ലാം ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. ഇത് ആത്യന്തികമായിട്ട് ഇസ്രായേലിന്റെ റീസ്റ്റോറേഷനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതേ വചനം ദൈവസഭയ്ക്കുള്ള വചനമാണ്, ദൈവസഭയ്ക്കുള്ള വചനമാണ്. ഇനി എന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷം തോന്നും. ആ പ്രോസസ്സ് കഴിയുന്നിടം വരെ അവൻ അവിടെ നിന്നു. 11-ാമത്തെ വാക്യത്തിൽ അല്ല, അതിന്റെ 13-12, അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. പ്രിയ സഹോദര സഹോദരന്മാരെ, ശവക്കുഴിക്കകത്തായി പ്രവചനം നടക്കുന്നത്. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ പറയുന്നത് പാതാളത്തിനാടുകളായി മേയിക്കപ്പെട്ടവർ, മരണം വാണവരുടെ നടുവിൽ ശവക്കുഴി, ശവക്കുഴിക്കകത്ത് നിന്നിട്ട് ശവക്കുഴിക്കകത്ത് നിന്ന് ചിലരെ ഇസ്രായേൽ ദേശത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരികയാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ പാതാളത്തിൽ പോയവർക്കാർക്കും പാതാളത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. പാതാളത്തിലൂടെ കയറാനുള്ള, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് പ്രസംഗത്തിലൊക്കെ, പാതാളത്തിലേക്ക് കയറാനേ വാതിലുള്ളൂ, പാതാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു വാതിൽ കണ്ടെത്താൻ പറ്റത്തില്ല. പാതാളത്തിൽ ആടുകളായിട്ട് വിൽക്കപ്പെട്ട് കിടക്കുക. പാതാളത്തിൽ ആർക്കെങ്കിലും കയറി ചെല്ലാൻ പറ്റുമോ? ഒരിത്തിനും പോകാൻ പറ്റത്തില്ല പാതാളത്തിൽ. നമ്മുടെയൊക്കെ അവസ്ഥ അതായിരുന്നു. പാതാളമായിരുന്നു. പാതാളത്തിൽ എവിടെ തപ്പി നടന്നാലും പുറത്തോട്ട് വാതിലില്ല. പാതാളത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാണെന്നറിയാവോ? ഇപ്പോഴത്തെ കാര്യമല്ല, നേരത്തെ ആരുടെ കയ്യിലായിരുന്നു? പിശാചിന്റെ കയ്യില. വലിയ ബുദ്ധിമുട്ടാ പാതാളത്തിൽ നിന്ന് പുറത്തു വരാൻ. പാതാളത്തിൽ സുവിശേഷ യോഗമില്ല, പാതാളത്തിൽ ആ പാട്ടില്ല, ആരാധനയില്ല, സംസർഗമില്ല, സന്തോഷമില്ല, സമാധാനമില്ല. പക്ഷെ നിങ്ങൾക്കറിയോ, പാതാളത്തിന്റെ അകത്തേക്ക് ഒരുവൻ കയറി ചെന്നു, ആരാണറിയോ? കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു പാതാളത്തിന്റെ അകത്ത് കയറിയിട്ട് അവൻ ഇറങ്ങി വന്നപ്പോൾ ഒരു ഡോറൊക്കെ പൊളിച്ചോണ്ട് അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അതിന്റെ അകത്ത് നിന്ന് പാതാളത്തിൽ ആടുകളായി വിൽക്കപ്പെട്ടവരെ കർത്താവ് പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പുറത്തു വന്നു. ഹല്ലേലൂയ. പാതാളത്തിൽ പുറത്തോട്ടുള്ള വാതിൽ വെട്ടി തുറന്ന ഏകൻ മാത്രം ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നേ, പാതാളത്തിനും മരണത്തിനും അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. പാതാളത്തിന് ക്ലെയിം ചെയ്യാനുള്ളത് ഒന്നും അവന്റെ ജീവിതത്തിൽ ഇല്ലാഞ്ഞതുകൊണ്ട് പാതാളത്തിന്റെ വാതില് കർത്താവ് തന്റെ കാലുകൊണ്ട് ചവിട്ടി തുറന്ന ശേഷം ഒരു നാളും പാതാളത്തിൽ നിന്ന് പുറത്തു വരത്തില്ല എന്ന് വിചാരിച്ചിരുന്ന എന്നെയും നിന്നെയും അവിടുന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് അതിന്റെ മറ്റൊരു മിനിയേച്ചർ പതിപ്പാണ് ഈ ശവക്കുഴി. ആ ശവക്കുഴികളാണ് പല സ്ഥലത്തും നാം കാണുന്നത്. ആ ശവക്കുഴിയിൽ നിന്നും ഇസ്രായേൽ ദേശത്തേക്ക് ചിലരെ നീ കേട്ട വചനങ്ങൾ ഊതി അവനെ ബലപ്പെടുത്തി നിർത്തിക്കൊണ്ടുവരാൻ. അതൊരു പ്രോസസ്. ഒരുപക്ഷെ പുഷ്പരാജ് ബ്രദർ പോയായിരിക്കും ആദ്യം അസ്ഥിയോട് പ്രവചിക്കുന്നത്. അതിന്റെ പുറകെ ഷിവു ബ്രദർ എന്നെ വിളിച്ചോണ്ട് ചെന്നപ്പോഴായിരിക്കും അതിന് തൊക്ക് വന്നത്. യെസ്, ഇറ്റ്സ് എ പ്രോസസ്. അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന സൈന്യമല്ല ഇത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാം മറന്നുപോയോ? നാം ഒരു സൈന്യമായി തീർന്നത് മറന്നുപോയോ? അതിലെന്തെല്ലാം പ്രോസസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ചലഞ്ച് ദൈവം നിങ്ങൾക്ക് തരികയാണ്, ഊതുവാനുള്ള ചലഞ്ച്. ഇതിന്റെ അകത്ത് എന്നെ സ്പർശിച്ച ഒരു കാര്യം അല്പം ഡൈവേർട്ട് ചെയ്ത് അത് അവസാന ജീഭ എന്റെ മനസ്സിലേക്ക് വന്നു. ഇതൊരു കഷ്ടപ്പാടിന്റെ സമയം, മാനസികമായിട്ടും ശാരീരികമായിട്ടും വ്യഥയുള്ള ഒരു കാര്യമായി. നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരു കാര്യമല്ല. അതിന് നിങ്ങളുടെ ശരീരത്തെ കൊടുക്കണം, ശരീരത്തെ കൊടുക്കണം. ഓക്കെ, ഞാൻ ഇനിയും എന്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ പറയാം. കുറച്ചുകൂടെ എനിക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്റെ സുവിശേഷ വേലയിലൊക്കെ കൂടുതലും ഞാൻ സാധാരണ, എനിക്കറിയില്ല, തുടക്കം തൊട്ടേ ഫിസിക്കലി സഫറിങ്സ് ഉള്ള ഒരു ജീവിതമായിരുന്നു എന്റെ. അതിന്റെ ഇടയ്ക്ക് ഒരു ആശ്വാസകാലം എന്ന് പറയുന്നത്, ഇവിടെ കുറച്ചാള് സഭയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സമയത്തായിരുന്ന ഒരു ആശ്വാസം. ഇവിടെ തുടക്കം തൊട്ടുള്ള കാലങ്ങളിൽ വളരെയധികം ശാരീരികമായി, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്റെ എല്ലാ യാത്രകളും ഭയങ്കര ശരീരത്തെ ഭയങ്കരമായിട്ട് വേട്ടയാടുന്ന യാത്രകൾ. ഞാൻ കഴിഞ്ഞ 18 ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. വെറും നിലത്ത് പായ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ പോയി പായ കിടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതുപോലൊരു പായയിൽ എല്ലാ ദിവസവും നിലത്ത് കിടക്കുമ്പോൾ എന്റെ ഉറക്കം പോയി. ശരീരത്തിന് ഭയങ്കര വേദനയാണ്. ഞാൻ താമസിച്ച വീട്ടിന്റെ ഒരു പ്രത്യേകത, നിറച്ചു എലിയ. എലി എന്നൊക്കെ പറഞ്ഞാൽ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ദാലിൽ ഇങ്ങനെ മുക്കി ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഒരു എലി ഇങ്ങനെ പ്ലേറ്റിൽ കൂടെ അങ്ങ് പോകും. അക്ഷരാർത്ഥം ഞാൻ പറഞ്ഞു, ഞാൻ ചെന്നപ്പം കുഞ്ഞു കുഞ്ഞു എലി ആയിരുന്നു. ഒക്കെ ഞാൻ പോകാൻ നേരത്തെ നല്ല തകടാമോട്ട എലികളായി. കാരണം അവർ ഈ എലിയെ കൊല്ലാൻ ഒരു ബിസ്ക്കറ്റ് വെക്കുന്നുണ്ട്. ആ ബിസ്ക്കറ്റ് ഇവൻ തിന്നുകയും ഇവൻ അങ്ങനെ മേൽക്കുമേൽ ബലം പ്രാപിച്ച് പുഷി പ്രാപിച്ചിരിക്കും. ഞാൻ വരാറായപ്പോ ഇവന്മാരൊക്കെ വലിയ സൈസുകളായി. ഈ പ്രശ്നം എന്താണെന്നറിയാവോ? കിടക്കുമ്പോ ഇവന്മാർ വന്ന് കയ്യേലും മൂക്കയിലും ചെവിയേലും ഒക്കെ വന്ന് കറണ്ട് നോക്കും. എന്തിനാണെന്നറിയാവോ? ഇത് തിന്നാൻ പറ്റുന്ന സാധനമാണെന്ന് അവൻ ടെസ്റ്റ് ചെയ്യുന്ന. അവൻ അവന്റെ നാച്ചുറൽ കാര്യമായി ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഉറക്കം കിട്ടുമോ? അപ്പൊ ഞാൻ രാത്രിയില് എടുത്ത് മുഴുവനെടുത്ത് പൊതയ്ക്കും. പൊതയ്ക്കുമ്പോഴും എട്ടക്കുമാര് വന്ന് തോണ്ടും, ഉറക്കം പോകും. അപ്പം എന്റെ ഈ 90-89 ജീവിതയാത്രയിൽ ഇങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോഴും ഞാൻ പോകുമ്പോൾ കുപ്പിവെള്ളമൊക്കെ ആയിട്ട് എപ്പോഴും ടോയ്ലറ്റിൽ പോകുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഹൊററായിട്ടുള്ള ടോയ്ലറ്റുകളിൽ പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചില സ്ഥലത്ത് പോകുന്ന ടോയ്ലറ്റിന്റെ ക്ലോസറ്റിന്റെ കളർ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ മൂടിപ്പൊതച്ച അതിന്റെ അകത്ത് കയറിയിരിക്കുന്നു. അപ്പം ഞാനിത് പറഞ്ഞത് എന്റെ ഒരു ഭാഗം ഞാൻ അങ്ങ് പറയുകയല്ല. ഞാൻ ഒരു കാര്യം ദൈവം എന്നോട് പറഞ്ഞു, സീ വൈ ദർ ഈസ് സഫറിങ്. ദൈവമേ, നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന, നമ്മളൊന്നും ഒന്നുമില്ലല്ലോ, കർത്താവിനെ സ്നേഹിക്കുന്ന എന്ത് ആൾക്കാരാണ് കർത്താവിന് വേണ്ടി സഫർ ചെയ്യുന്നത്? എന്റെ കൊച്ചു സഫറിങ്ങിൽ ഞാൻ ദൈവത്തോട് സംസാരിച്ചപ്പോൾ, കാൺപൂരിലിരിക്കുമ്പോൾ ദൈവം എന്റെ ഹൃദയത്തിലേക്ക് തന്ന ഒരു വചനമുണ്ട്. ഐ ഡിമാൻഡ് യുവർ ബോഡി. നിന്റെ ശരീരം ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. എനിക്കറിയാം എന്റെയും പ്രായം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയപോലുള്ള ഒരു ആരോഗ്യം ഇല്ല. പെട്ടെന്ന് മാനസികമായിട്ട് ഇമോഷൻ ആകും. ഇപ്പോൾ ശരീരത്തിലും ബലഹീനനാകുന്നുണ്ട്. പക്ഷെ എനിക്ക് വചനങ്ങൾ എന്നെ ധൈര്യപ്പെടുത്തി. എന്റെ സഭയിലുള്ള കൂട്ടു സഹോദര സഹോദരന്മാരുടെ ബലത്തിനായിട്ട് ഞാനൊന്ന് വായിക്കാം. കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന നിങ്ങളുടെ ശരീരം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ താഴ്വരയിൽ നിൽക്കാനും പോകാനും ഇവിടെ സമയം ചെലവിടാനും അവർ ഒരു ജനമായി തീരുന്നത് കാണാനും ഇന്ന് ഓർത്തു നോക്കി. അന്ന് വന്നപ്പോൾ ഇവിടെ ഒരു അസ്ഥികഷ്ണം മാത്രമായിരുന്നു, ഇപ്പോൾ ഇവിടെ എന്താ പാട്ടുപാടുന്ന ഒരു കൂട്ടം ജനം. അതിനുവേണ്ടിയൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാരുടെ സന്തോഷം ഭയങ്കര, നിങ്ങൾക്കുള്ളതിന്റെ പത്തിരട്ടി സന്തോഷമാണ്. പ്രൈസ്, നിന്റെ ഓഹരി അതാ, നിന്റെ ഇൻഹെറിറ്റൻസ് അതാ, നിന്റെ ഇൻഹെറിറ്റൻസ്. പക്ഷെ അതിനൊരു ശരീരത്തിൽ ഒരു ഡിമാൻഡുണ്ട്. ഒന്ന് വായിക്കാം നമുക്ക് എബ്രായലേഖനം 10:5 വാക്യം പെട്ടെന്ന്. ഇനി ഒന്നിനെ കുറച്ച് വാക്യങ്ങൾ അങ്ങ് വായിച്ചു പോവാം. ആകയാൽ ഞാൻ ലോകത്തിൽ വരുമ്പോൾ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരുന്നു. അതെന്തിനായിരുന്നു? ആ
സർവാംഗ ഹോമങ്ങളിലും പ്രസാദിച്ചില്ല.
യെസ്.
അപ്പോൾ ഞാൻ പറഞ്ഞു,
യെസ്,
ഇതാ ഞാൻ വരുന്നത്.
അമ്മേ, പുസ്തക ചുരുളിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എഴുതി വെച്ചത് ചെയ്യാൻ നീ എനിക്ക് ഒരു ശരീരം ഒരുക്കി. അതാ നിന്റെ ശരീരത്തിന്റെ പ്രത്യേകത. സിസ്റ്റർ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് യുവർ ബോഡി? നിന്റെ ഈ ബോഡിയുടെ പ്രത്യേകത എന്താ? എന്താ നീ എന്താണ് ഈ ശരീരം കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തായിരുന്നു യേശുവിന് ശരീരം? യേശുവിന് എന്തായിരുന്നു ശരീരം? അതാ നിനക്കും ശരീരം. യേശുവിന് ശരീരം പുസ്തക ചുരുളിലെ പൊരുൾ നിവർത്തിക്കാനായിരുന്നു ബോഡി. കർത്താവ് എന്നോടും അത് തന്നെയാ പറഞ്ഞു, നീ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫുൾഫിൽ യുവർ വിൽ, ഗോഡ്സ് വിൽ അബൌട്ട് യു ഇൻ യുവർ ബോഡി. നിനക്ക് ഒരു ശരീരം, നിനക്കായി ഒരുക്കപ്പെട്ട ശരീരം എന്തിനാണെന്നറിയോ? എന്തിനാ? അവന്റെ ഇഷ്ടം തകർപ്പാനായിട്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു, പിലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ ചാട്ടവാറുകൊണ്ട് അടുപ്പിച്ച് നിർത്തിയ ശേഷം, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അവന്റെ ഈ തലയ്ക്ക് വടി കൊണ്ട് അടിച്ചെന്നാ പറയുന്നത്. മുൾക്കീരിടം വെച്ച ശേഷം ഒരു വലിയ ലാത്തി, ഒരു ഒരു തരിക്കഷ്ണം കൊണ്ട് നിങ്ങളുടെ തലയ്ക്കൊന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നറിയോ? നിങ്ങള് തല ഇറങ്ങി താഴെ വീഴും. എവിടെ അടി കിട്ടുന്ന അതിനനുസരിച്ചിരിക്കും. എന്റെ ഒരു സുഹൃത്തുണ്ട് ബെന്നി, നേപ്പാളി വർക്ക് ചെയ്യുന്നത്, മറ്റേ ബെന്നി അല്ല, ഹുംല ബെന്നി അല്ല, വേറൊരു ബെന്നി. അദ്ദേഹം കഴിഞ്ഞ ദിവസം വേറൊരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ഏതോ ഒരു ഭാഗം തലയുടെ ചെറുതായിട്ട് ഇടിച്ചതേ ഉള്ളൂ. കൊച്ചു കുട്ടിയെ പോലെ കട്ടിലിൽ കിടക്കുക, ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം തിരിച്ച് അറിവിലേക്ക് വരുന്നുണ്ട്. 3 മാസം കോമയിലായിരുന്നു, ഒന്നും കാണാനൊന്നുമില്ല, ഓരോടത്തും ഒരു ഇടിവും ചതവുമില്ല. അന്ന് അവർ അകത്തോട്ട് യേശുവിനെ കൊണ്ടുപോയി. ആ അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോയപ്പോൾ നമുക്കറിയാമല്ലോ, പണ്ടൊക്കെ നമ്മുടെ ഈ ജയിലിലൊക്കെ, കേരളത്തിലൊക്കെ ജയിലിലൊക്കെ പ്രതിയെ പിടിച്ചോണ്ട് പോയാൽ അമ്മയും പെങ്ങളും ഒക്കെ പുറകെ പോകുമെങ്കിലും ഇവനെ അകത്തോട്ട് കൊണ്ടുപോയാൽ അങ്ങോട്ട് കയറാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അവൻ പുറത്തു വരുന്നത് അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ. അന്ന് ചൂരൽ, ഈർക്കിലി, മുട്ടുസൂചി, ഓലക്ക, ഇതൊക്കെ അകത്ത്, അതെന്താ നടക്കുന്ന ആർക്കും അറിയത്തില്ല. അങ്ങനെ പീലാത്തോസിന്റെ ഇരുണ്ട അകത്തളത്തിലേക്ക് ഒരു കൂട്ടം പട്ടാളക്കാരെയും കൂടെ കൂട്ടി യേശുവിനെ അകത്തോട്ട് കയറ്റിവിട്ടു. ആ ആ കയറ്റിവിട്ട പോക്കിൽ മത്തായി കയറിയില്ല, ലൂക്കോസ് കയറിയില്ല, മർക്കോസ് കയറിയില്ല, യോഹന്നാൻ കയറിയില്ല. അവിടെ അകത്ത് നടന്ന എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ CCTV ക്യാമറ അകത്ത് വെച്ചിട്ട് അന്ന് അതിന്റെ അകത്ത് നടന്ന ഘോര പീഡനം പരിശുദ്ധാത്മാവ് ഒപ്പിയെടുത്തിട്ട് അത് മർക്കോസിനും മത്തായിക്കും കൊടുത്തിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, അവർ അവന്റെ ഷേപ്പ് അടിച്ച് തകർത്ത് കളഞ്ഞു. ഹി ബിക്കം ഷേപ്പ്ലെസ്. അവന്റെ തലയിൽ വലിയൊരു കമ്പ് കൊണ്ട് ആഞ്ഞടിച്ചു. നമ്മളാണെങ്കിൽ ആ അടിക്ക് എവിടെയൊക്കെ പിന്നെ ചെവിപ്പഴിപ്പായി, കണ്ണിന് വേദനയായി, പല്ല്, അതെല്ലാം പല ഒത്തിരി ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന അടിയാ. പക്ഷെ ആ അടി കിട്ടിയിട്ടുണ്ടല്ലോ. യേശു പിന്നെയും കുരിച്ചു ചോന്നു, അവന്റെ നീതി നിന്റെ നീതിയായി തീരാൻ അവൻ നിന്ന് സഹിച്ച വേദന ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ചിരിച്ചു പറയുന്നു, തലക്കടി കിട്ടി, അടി കിട്ടി, അടിക്ക്. അത് എങ്ങനെ അടിച്ചെന്നറിയോ? ഈ മുൾക്കിരിയുടെ മെച്ച അടിക്കുന്നത്. അപ്പൊ ആ അടി എന്ന് പറയണ അടിയുടെ കൂടെ മുള്ളൊക്കെ എതുവഴിയൊക്കെ തുളച്ചു കയറിയെന്ന് നമുക്കറിയത്തില്ല. 39 അടി കൊണ്ട് തകർക്കപ്പെട്ടവനായിട്ടിരിക്കുക. ഇപ്പോൾ പീലാത്തോസ് അവനെ ആനയിച്ച് അകത്തുനിന്ന് കൊണ്ടിരുന്നുണ്ട്. കൊണ്ടുവന്നിട്ട് ഈ ജനത്തിന്റെ നടുവിൽ നിർത്തുക. നിർത്തുമ്പോൾ യേശുക്രിസ്തു രക്തത്തിൽ കുളിച്ച് നിൽക്കുക. അതിനെക്കുറിച്ച് യെശയ്യാപ്രവചനം 53 യെശയ്യാപ്രവചനം 52 പറയുന്നുണ്ട്. എന്താ യെശയ്യാപ്രവചനം 52 പറയുന്നതെന്ന് അറിയോ? 52 11 വായിക്കാം. നമ്മള് യെശയ്യാപ്രവചനം 53 കാര്യം ചിന്തിക്കുമ്പോൾ അതിന്റെ തൊട്ട് പുറകിൽ ഒരു കാര്യം പറഞ്ഞ ശേഷം ഈ 53 തുടങ്ങുന്നത്. യെശയ്യാപ്രവചനം 53 അതിന്റെ 14 ഒരു വാക്യമുണ്ട്, അവന്റെ രൂപം കണ്ടാൽ ആളല്ല. സഹോദര സഹോദരന്മാരെ, there is no shape. അവന്റെ ഷോൾഡറിന്റെ ഷേപ്പ് പോയി, അവന്റെ ചെസ്റ്റിന്റെ ഷേപ്പ് പോയി, അവന്റെ ബോഡിയുടെ ഷേപ്പ് പോയി. അടിച്ച് അവന്റെ ബോഡി ഷേപ്പ് അങ്ങ് മാറി. നിങ്ങൾക്കറിയാവോ, വലിയ ട്രക്ക് മാരുതിക്കാറിനിട്ട് ഇടിച്ചാൽ മാരുതിക്കാറിന്റെ ഒറിജിനൽ ഷേപ്പിൽ നിന്ന് എന്തുമാത്രം മാറിപ്പോവും. അതുപോലെ അവന്റെ ബോഡി ഫിഗർ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടിക്കളഞ്ഞു. അവനെ കണ്ടാൽ ആളല്ല. ഏ ശരീരയ്ക്ക, ഏ ചീസയ്ക്ക, ഏ കപ്പടയ്ക്ക, ഏ ലക്കിടിയെ കിസിക്കുവനെ പതാ ചല. അത് ശരീരമാണോ മരക്കഷ്ണമാണോ അതോ മാംസമാണോ എന്നറിയാൻ മേലാതെ അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അടുത്തതാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുത്തി, അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യൻ അല്ല. അവന്റെ ആകൃതി മനുഷ്യന്റെ ആകൃതിയിൽ നിന്ന് മാറിപ്പോയി. ഇടിച്ച് ഇതങ്ങ് ഷേപ്പ് മജനറിയോ, ഈ തലയ്ക്കൊക്കെ അടി കൊണ്ടു കഴിയുമ്പോൾ മൊത്തം ബോഡിയുടെ ആ അലൈൻമെന്റ്സ് മൊത്തം തെറ്റിപ്പോവും. പിന്നെ സർവ്വ മനുഷ്യന്റെ പാപത്തെ മുഴുവനും ചുമക്കുമ്പോൾ ഈ ലോകത്തിലെ മുഴുവനും വിഷം അങ്ങ് ഒറ്റയ്ക്ക് കുടിക്കുക യേശു. അതിന്റെ നീലിമ അവന്റെ ആകൃതി. സഹോദരന്മാരെ, കുറച്ചുകൂടെ ആകൃതി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവര് വിട്ടുകളാ. ബോഡി ഷേപ്പൊക്കെ മതി. ഞാൻ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ ദിവസവും രാവിലെ. ഞാൻ ഇപ്പം എക്സർസൈസ് കൂട്ട, കാരണം എന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എനിക്കൊരു സ്റ്റാമിന വേണം. ഞാനതുകൊണ്ട് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക, കാരണം ഇപ്പോഴത്തെ ഈ പരുവത്തിൽ എനിക്ക് വീണ്ടും ക്ഷീണമാണ്. രാവിലെ നടക്കാനൊക്കെ പോകുന്നുണ്ട്, ഗ്രൗണ്ടിൽ നിന്ന് ജോഗ് ചെയ്യും, കൈയും കാലും ഒക്കെ നിങ്ങൾ വന്നാൽ കാണാം. 1 മണിക്കൂർ വന്ന് ഞാൻ എന്തിനാണെന്നറിയോ, എനിക്ക് കുറച്ചും കൂടെ സ്റ്റാമിന വേണം. ബോഡി ഷേപ്പ് വിടുക, അവന്റെ ആകൃതി നിനക്ക് വേണ്ടി അവൻ കളഞ്ഞു വിളിച്ചു. ഏതാ 33 ഇനിയും യേശുവിന് ഒരിക്കലും തോന്നിയിട്ട് ഒരു 10 വർഷം കൂടെ ജീവിച്ചിരുന്ന കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യായിരുന്നു. അവൻ എക്സാക്ട് സമയത്ത് കർത്താവിന് അവന്റെ ജീവിതം കൊടുത്തു, അവന്റെ ബോഡി കൊടുത്തു. പുസ്തക ചുരുളിൽ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഇതാ നീ എനിക്കൊരുക്കിയ ശരീരം. അവന്റെ ഇഷ്ടം ചെയ്യാനാണ് നിനക്ക് ഈ ബോഡിയെങ്കിൽ നീ ഈ ശരീരത്തെ ഇത്ര കണ്ട് പരിപാലിക്കത്തില്ല. യെസ്, വെയിൽ കൊള്ളാനും മഴ കൊള്ളാനും ചിലപ്പോ തിരുമാൻ ആരും കാണത്തില്ല. ഒന്ന് തിരുമിയാൽ എന്ത് സുഖമായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് തിരിഞ്ഞും മറിഞ്ഞും ഒറ്റയ്ക്ക് കിടക്കണം. തന്നെ തിരുമിയാൽ എന്തെങ്കിലും സുഖമുണ്ടോ? ഇല്ല. ഞാൻ നോക്കിയിട്ടുള്ളൂ, ഒരു സുഖമില്ല. ബട്ട് ശ്രദ്ധിക്കൂ, യേശുവിന്റെ 2 കൈയും 2 കാലും ആണിമേൽ അടിക്കപ്പെട്ടപ്പോൾ ഒന്ന് ചൊറിയാൻ പോലും യേശുവിന് 6 മണിക്കൂർ കഴിഞ്ഞില്ല. നീ എനിക്കൊരു ശരീരം ഒരുക്കി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ബ്രദർ, വെൽ യു ആർ ഇൻ യുവർ ബോഡി, നീ നിന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രം നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. എത്രനാൾ ഈ ശരീരത്തിൽ ഇരിക്കുമെന്ന് നിനക്കും അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പുസ്തക ചുരുളിൽ നിന്റെ ഹിതം തികപ്പാൻ നിന്റെ ശരീരത്തെ നീ വിട്ടുകൊടുക്ക. ആ സഫറിങ്സ്, ആ താഴ്വര, ആ വെയില്, അവിടെ ആരും ഒരു ബണ്ണു വാങ്ങിച്ചു തരാനില്ലാത്ത അവസ്ഥയിൽ സഫർ ഇൻ ബോഡി. എന്റെ അതെല്ലാം വരും, മനസ്സിന്റെ ശരീരത്തിന്റെ സഫറിങ്സിൽ മനസ്സിന്റെ വരും. പക്ഷെ ഐ ആം ഫോക്കസിംഗ് ദാറ്റ്. പെട്ടെന്നൊന്ന് വായിക്കാവോ നിങ്ങൾക്ക് ചില 1 പത്രോസ് 3:18 ഒന്ന് വായിക്കാം.
ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു.
ജഡത്തിൽ മരണശിക്ഷ ഏറ്റു. മർക്കോസ് 14:22 വായിക്കാം. യേശുവിന് എന്തായിരുന്നു ശരീരം?
അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വായത്തി നുറുക്കി അവർക്ക് കൊടുത്തു, വാങ്ങുവിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു.
ഇത് എന്റെ ശരീരം, നിങ്ങൾക്കായിട്ട് തകർക്കുന്ന എന്റെ ശരീരം. ഫസ്റ്റ് പീറ്റർ 2:24, 1 പത്രോസ് 2:24.
നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു.
അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. നിങ്ങൾക്കറിയാവോ, ഈ അടി കൊണ്ട് രക്തത്തിൽ കുളിച്ച് പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് പീലാത്തോസ് പറയുന്നുണ്ട്, ഈ നീതിമാനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഹൃദയത്തിൽ അല്പമെങ്കിലും മനസാക്ഷിയുള്ള ആരെങ്കിലും ആ ജനക്കൂട്ടത്തിന് നടുവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വികൃതമായവനെ ഇനിയും ക്രൂശിക്കാനൂടെ ആരും ഏൽപ്പിക്കത്തില്ലായിരുന്നു. പക്ഷെ പിശാജ് അവരുടെ എല്ലാവരുടെ ഉള്ളത്തിൽ കയറിയിട്ട് അത് കണ്ടാൽ മതിയപ്പാ എന്ന് പറയുന്നിടത്ത് അവർ പറഞ്ഞു, പോരാ, ഞങ്ങൾക്ക് ബറബാസിനെ മതി. ഇവനെ ആ ക്രിസ്തു അവന്റെ കുരിശ് ചുമന്നുകൊണ്ട് ഗോൽഗോതയുടെ മലമൂള് വരെ 9 ഇഞ്ചാണി നീളമുള്ള ആണി കൊണ്ട് തന്റെ ശരീരവും കാലുമാണ് കൊടുത്തത്. സൗരശ്വരമാരെ, ഈ ശരീരം നിങ്ങൾ എന്തിനു കൊടുക്കും? കുറച്ചും കൂടെ സൂക്ഷിക്കാൻ ശ്രമിക്കാതെ സി പഴയ നിയമത്തിൽ ഒരു യാഗം അർപ്പിക്കുമ്പോൾ അർപ്പിക്കപ്പെടുന്ന ആ മൃഗം യാഗാർപ്പണത്തിലൂടെ അവസാനിക്കുക. പക്ഷെ പുതിയ നിയമത്തിന്റെ യാഗത്തിന്റെ പ്രത്യേകത എന്നറിയോ? ജീവനുള്ള യാഗമാ. നിന്നെ അർപ്പിക്കും തോറും വീണ്ടും ജീവൻ പൊങ്ങി വരിക, വീണ്ടും അർപ്പിക്കും തോറും വീണ്ടും ജീവൻ പൊങ്ങി വരിക. ആയിരക്കണക്കിന് ആടുകൾ അറക്കപ്പെട്ടതിനേക്കാളും ഒരു ഭക്തന്റെ അർപ്പണമാണ് ജീവനുള്ള യാഗം. ആ യാഗത്തിന്റെ പ്രത്യേകത, നീ നുറുക്കപ്പെടും തോറും, നീ തകർക്കപ്പെടും തോറും, നീ മനസ്സിലും ശരീരത്തിലും നുറുക്കപ്പെടും തോറും വീണ്ടും നീ ജീവനുള്ള യാഗമാ. വീണ്ടും അർപ്പിക്കാൻ അതിൽ ജീവൻ വ്യാപരിക്കുകയാണ്. യെസ്, നിന്റെ ശരീരം കൊടുക്കൂ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യും. ശരീരത്തിലിരിക്കുമ്പോൾ മാത്രം അത് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ക്രൈസ്റ്റ് ദിസ് ഇസ് ദ പർപ്പസ് ആസ് ഫാർ ആസ് ദ ബോഡി ഈസ് കൺസേൺ. പൗലോസിന്റെ ശരീരം എന്തായിരുന്നു വായിക്കാം. സോറി, അതിനു മുമ്പ് നമുക്ക് കൊലോസിൽ ലേഖനം 1:24 വായിക്കാം. പൗലോസിന് ശരീരം എന്തായിരുന്നു എന്ന് പൗലോസ് പറയുന്ന ചില കോമൺ ഭേദമാണ്. കൊലോസിൽ 1:24, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്
യെസ്
ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ
യെസ്
കുറവായുള്ളത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് എന്റെ ജഡത്തിൽ
എന്റെ ശരീരത്തിൽ എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി
എ ബോഡി ടു ഫുൾഫിൽ. എ ബോഡി ടു ഫുൾഫിൽ, നിനക്ക് ഫുൾഫിൽ ചെയ്യാൻ ഒരു ബോഡി തന്നിട്ടുണ്ട്. പൗലോസിന് ശരീരം ദൈവത്തിന്റെ ഇഷ്ടം പൂരിപ്പിക്കാൻ, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ ബാക്കി പൂരിപ്പിക്കാൻ ഒരു ശരീരം. ബ്രദർ ഗോ, ക്ഷമിക്കണം, ഞാൻ പോയി വന്നിട്ട് നിങ്ങളോട് ഗോ എന്ന് പറയുകയല്ല. ഐ ആം ടെല്ലിങ് യു, യു ആർ ഗോയിങ്. ഐ വാണ്ട് ടു ടെൽ യു, കീപ് ഓൺ ഗോ. പോകുക, മഴ നനയൂ, വെയിലുകൊള്ളൂ, കളറൊക്കെ ഒന്ന് മാറും, പേടിക്കണ്ട. അല്പം ഒന്ന് ചവിളും, പേടിക്കണ്ട, പഴയ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും. പക്ഷെ ഓർക്കുക, പിലാത്തോസിന്റെ മുമ്പിൽ ആകൃതി മാറിയ ക്രിസ്തു വീണ്ടും കുരിശെടുത്തു, വീണ്ടും കുരിശെടുത്തു. മടുത്തില്ല അവൻ, മടുത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ശരീരം ക്രിസ്തുവിന്, ഈ ശരീരത്തോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം സുഖങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്തുവിന് പൂരിപ്പിക്കണം. എന്റെ ശരീരം കൊണ്ട് എനിക്ക് പൂരിപ്പിക്കണം. ഹല്ലേലൂയ. മടുക്കരുത്, ആരും കാണുന്നില്ല എന്ന് തോന്നരുത്, ഞാൻ മാത്രമാണ് ഇത് സഹിക്കുന്നതെന്ന് തോന്നരുത്, ഞാൻ എന്ത് നടന്നു എന്ന് തോന്നരുത്, എത്ര സൈക്കിളിൽ ഓടിയും തോന്നരുത്, അയ്യോ എനിക്ക് മാത്രം ഈ കഷ്ടപ്പാടെന്ന് എനിക്ക് തോന്നരുത്. ഇറ്റ്സ് എ പ്രിവിലേജ്, ഇറ്റ്സ് എ പ്രിവിലേജ്. യേശുവിന്റെ കഷ്ടം നിന്റെ ശരീരത്തിൽ പൂരിപ്പിക്കാൻ ലഭിക്കുന്ന മഹാഭാഗ്യ പദവിക്കായിട്ട് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. സഫർ ഫോർ ക്രൈസ്റ്റ് ഇൻ എവരി ആസ്പെക്ട്. 2:17 വായിക്കാം. ചില വാക്യങ്ങൾ അങ്ങ് വായിച്ച് അവസാനിപ്പിക്കാം, സമയം പോയി. 2:17 കൊലോസ്യൻസ് 2:17. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്.
ദേഹം എന്നതോ
ക്രിസ്തുവിനുള്ളത്.
യെസ്, ശ്രദ്ധിച്ചു വായിക്കൂ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്.
ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദ ബോഡി ഈസ്, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട്.
നമുക്കൊരു ചെറിയ ചിന്തയുണ്ടായിരുന്നു, ഇത് എന്റെ ശരീരമാണെന്നൊരു ചിന്തയുണ്ട്. ഒന്നുമില്ല, ശരീരം കർത്താവിൻ്റെതാ, ശരീരം കർത്താവിൻ്റെ.
ആദ്യമായിട്ടുള്ളൊരു കുഴപ്പമുള്ളൂ ഈ. ഞാൻ നിങ്ങൾക്കൊരു സൂത്രവാക്യം പറഞ്ഞുതരാം, വളരെ ഹീനമായ ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. മൊത്തം അങ്ങ് മൂടി പൊതയ്ക്കുക, കണ്ണ് മാത്രം തുറന്നു നോക്കുക, പോവുക, തിരിച്ചു വരിക. ഈ ആദ്യത്തെ 3-4 പ്രാവശ്യം ഭയങ്കര പ്രയാസമാട്ടോ, പിന്നീടുണ്ടല്ലോ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. ഏത് കഷ്ടവും ആദ്യത്തിൽ അത് ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ യഗസ്കേലിന് ആ അസ്ഥിക്കൂട്ടം കണ്ടപ്പോൾ ഓടി ഭാര്യയും പിള്ളേരെയും എല്ലാം, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും പിള്ളേരെയും ഒക്കെ ഓർമ്മ വന്നിട്ട് കാണും. അതുവരെ സ്നേഹമില്ലാത്ത സഹോദരനൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് തോന്നിക്കാണും. ഈ അസ്ഥിക്കൂട്ടത്തിൽ നിന്ന് ഓടാൻ അദ്ദേഹത്തിന് എങ്ങനെയും ഒന്ന് ഓടണം. പക്ഷേ മുന്നോട്ട് പോകുന്തോറും പിന്നോട്ട് പോകുന്തോറും അവൻ ആസ്വദിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യഹോവയുടെ ശ്വാസം വരുന്നത് ഒരു ഭയങ്കര സന്തോഷമല്ലേ? യഹോവയുടെ ഭൂകമ്പത്തിലൂടെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നത് അതിന്റെ സന്തോഷം. ബ്രദർ, ഞാൻ പറയട്ടെ, ഈ ആട്ടിൻകുട്ടിയെ അബ്രഹാമിന് കൊടുത്തത് കർത്താവ കരുതിയത്, പക്ഷെ അതിന്റെ എൻജോയ്മെന്റ് മുടിഞ്ഞ് വിട്ടുകൊടുത്തത് അബ്രഹാമിന്. നീ അധ്വാനം ദൈവം എടുക്കും, പക്ഷെ ദൈവം അതിന്റെ സന്തോഷം നിനക്ക് തരും. അതാണ് നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത. ഈ വീട്ടിൽ മേശക്കിട്ടൊക്കെ പിടിക്കുമ്പോൾ അപ്പൻ മേശയൊക്കെ ഒരു മുറിയിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഇറക്കാനായിട്ട് നോക്കും, പൈ കൊച്ചു കൊച്ചുകൂടെ കയറി പിടിക്കും. അപ്പ ഞാനും പിടിക്കാമെന്ന് പറയും. ഇവനും കയറി എവിടെയെങ്കിലും കയറി പിടിക്കും. ഇവൻ അവിടെ നിൽക്കുന്നത് തന്നെ നമുക്ക് മൊത്തത്തിൽ തൊന്തറവാ, പക്ഷെ ഇവനും കയറി പിടിക്കും. ഇവനും ഒരു അറ്റത്ത് കയറി പിടിക്കും, അവന് പൊക്കും. അവന്റെ വിചാരം എന്നറിയും, ഇവനാണ് ഇത് മൊത്തം പൊക്കിക്കൊണ്ട് പുറത്ത്. അപ്പനറിയാം ആ ഭാഗത്തോട്ട് വെയിറ്റ് പോകാതെ അപ്പൻ വേറൊരു സ്ഥലത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ അവൻ വന്നോ അന്നാ ഇവൻ ആ ഭാഗത്തോട്ട് വെയിറ്റ് ഇല്ലില്ല. ഇപ്പോഴും ഗ്യാസ് സിലിണ്ടർ പിടിക്കണേ ഞാൻ വേണം, വിരലിന് പറ്റത്തില്ല. വിരലിന് പറ്റത്തില്ല എന്നുള്ളതല്ല, അവന്റെ കൈ ഇനി പോകണ്ട എന്നുള്ളത് അപ്പൻ എന്നുള്ള എന്റെ ഹൃദയം. അപ്പൊ ഒരപ്പൻ മേശ പിടിക്കുമ്പോൾ ആ കൊച്ചിന്റെ ഭാഗത്തോട്ട് അങ്ങ് കൂടുതൽ കൊടുക്കത്തില്ല. വാട്ട് ഈസ് മിനിസ്ട്രി? സഹോദരന്മാരെ, ദൈവത്തിന്റെ ഹൃദയത്തിൽ, ഞാൻ പറയട്ടെ, കൊയ്ത്തിന്റെ യജമാനന് ദേർ ഇസ് എ പെർഫെക്റ്റ് പ്ലാൻ. കൊയ്ത്തിന്റെ യജമാനന് വ്യക്തമായ പ്ലാനുണ്ട്. ആ പ്ലാനിൽ നിന്ന് നിനക്കുള്ള ഒരു പോർഷൻ എടുത്തു തരുമ്പോൾ നിന്റെ ഭാഗത്തോട്ടങ്ങ് ചെരിച്ച് നിന്നെ അങ്ങ് പിടിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവൻ പിടിക്കുന്ന കൂടെ നീ ഒന്ന് പിടിക്കുക ചെയ്യുന്നു. അധ്വാനം അവന്റെയും അതിന്റെ 100% എക്സൈറ്റ്മെന്റ് നിനക്കും ദൈവം തരും. ഹല്ലേലൂയ, നീ അത് ആസ്വദിക്കണം. നിനക്ക് ഈ ഭൂമിയിലുള്ള ആസ്വാദനമാണ് അത്. പ്രൈസ് ദ ലോർഡ്. കൊച്ചതിന്റെ ഒരു അറ്റത്ത് പിടിക്കുന്നു. അത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ പ്രിയമുള്ളത്, അത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ, അത്രയേ ചെയ്യുന്നുള്ളൂ. പക്ഷെ പിടിച്ച് പുറത്തിറക്കി വെക്കുമ്പോ കൊച്ച, അവൻ 3 നീളമുള്ളെങ്കിൽ അവന്റെ കൈയൊക്കെ കുറഞ്ഞൊരു നിപ്പൊക്കെ ഉണ്ടത് അല്ലേ, ഏതാണ്ടൊക്കെ ഒന്ന് പറയാനൊക്കെ ശ്രമിക്കും. നമ്മളിങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ദൈവം കേട്ട് ദൈവം ക്ഷമിക്കും. നമ്മുടെ സാക്ഷിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്നും പിടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പറയുന്ന സാക്ഷിയൊക്കെ ഭയങ്കര സാക്ഷിയാ. സോ ശരീരം ദേഹം ക്രിസ്തുവിനുള്ളത് ഒന്ന് പറയാവോ? എന്റെ ശരീരം ക്രിസ്തുവിനുള്ളത്. മൈ ബോഡി ബിലോങ് ടു ക്രൈസ്റ്റ്. 1 Corinthians 6:19.
ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകും നിങ്ങളുടെ ശരീരം എന്നും.
നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ
മന്ദിരമാണ്.
മന്ദിരം, ഡോണ്ട് നെഗ്ലക്ട് യുവർ ബോഡി, ഇസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവം മന്ദിരമാക്കിയ ശരീരം. കാലിളപ്പം നടക്കൂ, സംസാരിക്കാൻ ശേഷിയപ്പോൾ കർത്താവിനെ കുറിച്ച് പറയും. ബി പി ഷുഗറൊക്കെ ഒത്തിരി കൂടിയാൽ വെല്ലോടത്തൊക്കെ പോയി കിടന്ന് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. വീട്ടിലെ ആഹാരം പഥ്യത്തോടെ കഴിക്കേണ്ടി വരും. ഇപ്പൊ കുഴപ്പമില്ലെങ്കിൽ വെല്ലോടത്തൊക്കെ എല്ലാം വാരി വലിച്ച് കഴിക്കാം കേട്ടോ. ഇതൊക്കെ പിടിക്കുന്നതിന് മുമ്പ് പോകാവുന്നിടത്തൊക്കെ ഒന്ന് പോകണം, അല്ലെങ്കിൽ ബെല്ലാരിയിലൊക്കെ പോകുമ്പോഴും വയനാട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഫുഡായിരിക്കും കഴിക്കുന്നത്. അയ്യോ ഞാൻ അത് കഴിക്കത്തില്ല, ഇത് കഴിക്കത്തില്ല, ചക്കപ്പഴം കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കേണ്ടി വരും. പക്ഷെ അസുഖം ഇല്ലാത്തപ്പം പോവുക, പോയി കഴിക്കുക. ഇതെല്ലാം കൂടെ കഴിച്ച ശേഷം ഭാര്യയുടെ ആഹാരം മാത്രം കഴിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നിനക്ക് 4 കഴിയും. പക്ഷെ കർത്താവ് അവിടെ അർജന്റായിട്ട് നിൽക്കുക. ഡോണ്ട് ഫിയർ. നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കാതെ കർത്താവിനായിട്ട് കൊടുക്കൂ. അതിന്റെ കൂടെ ശരീരം വിട്ടുകൊടുക്കുമ്പോൾ മനസ്സും അതിന്റെ കൂടെ നിൽക്കും. ചില സമയത്ത് ശരീരം നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങ് തടസ്സപ്പെടുത്തും. അപ്പൊ ഞാൻ ആ പെർസ്പെക്റ്റീവ് മാത്രം പറയുന്നതുകൊണ്ട് അത് എംഫസൈസ് ചെയ്യുന്നുള്ളൂ. ശരീരം എന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിക്കുക, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. അപ്പൊ ഈ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് പറയുന്നത് ശരീരത്തെ വിലയ്ക്ക് വാങ്ങിച്ചതിനോടുള്ള ബന്ധത്തിലൂടെയാ പറയുന്നത്. നമുക്കൊരു ഇതുണ്ട്, ആത്മാവ് ദൈവത്തിന്. Spirit belong to God. Body belong to my wife and my children. Father-in-law and mother-in-law. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ശരീരം താന്താങ്ങൾക്കുള്ളവര്, ശരീരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പറയാം, താന്താങ്ങൾക്കുള്ളവരല്ല. നിന്റെ ശരീരം അവന്റെയാ, അവന്റെയാ, നിന്റെ കർത്താവിന്റെയാ. പ്രൈസലോ. നിങ്ങളുടെ ബോഡിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ പറ ദിസ് ബോഡി, നിനക്ക് നിന്റെ ഇതുപോലെ ഷേപ്പ് മാറിയ നിനക്ക് എന്റെ ശരീരം ഞാൻ എനിക്ക് നിനക്ക് ഞാൻ അർപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി ആകൃതി പോയവന് എന്റെ ആകൃതി കൊടുക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതിന്റെ 20-ാമത്തെ വാക്യം വായി. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഡോണ്ട് ഫോർഗെറ്റ്, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. There is suffering. To stand among the bond, there is suffering. അത് രൂപപ്പെട്ട് വരുവോളം വെയിൽ കൊള്ളാനുള്ള ഒരു സഫറിംഗ് ഉണ്ട്. Don't fear. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ. വായിക്കണ്ട, ലോകമാനായകൻ 12:1 നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ. അതിന് വേറൊരു അർത്ഥതലം കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ അങ്ങ് ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല. ജീവനുള്ള യാഗം, അതാ ഞാൻ പറഞ്ഞു. പഴയ നിയമത്തിൽ ഒരു ആടിനെ അർപ്പിച്ചാൽ അർപ്പിക്കുമ്പോൾ ജീവനുണ്ട്, അർപ്പിച്ചു കഴിയുമ്പോൾ അത് ചത്തു. ഭക്തന്റെ യാഗാർപ്പണം അർപ്പിക്കുന്നു, എടുക്കുന്നു, വീണ്ടും ജീവൻ. അർപ്പിക്കുന്നു, എടുക്കുന്നു, വീണ്ടും ജീവൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒന്ന് ആ ഗ്രാമത്തിൽ ഒന്ന് പോയി കർത്താവിന് വേണ്ടി ആ ശരീരം ഒന്ന് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ജീവൻ അല്ലേ? എന്താ ജീവനുള്ള യാഗോ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് വെല്ലാരി പോയി, 2 ദിവസം അവിടെ സുവിശേഷം പറഞ്ഞു, തിരിച്ചു വന്നു, ഒരു ജീവനില്ലേ? ഒരു ജീവനില്ലേ? കന്നഡ പാട്ടൊക്കെ പാടാനൊരു ഉത്സാഹം പെട്ടെന്ന്, ശരീരം അർപ്പിച്ചു. അർപ്പിക്കും തോറും ജീവൻ, അർപ്പിക്കും തോറും ജീവൻ. അതാ പുതിയ നിയമ യാഗം. അത് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും, ശരീരത്തിനെയും മനസ്സിനെയും അർപ്പിക്കും തോറും ദേർ ഇസ് ലൈഫ്. സോറി സാറുമാരെ, അങ്ങനെ ഇരുന്ന് പോകരുത്. ഈ ജീവിതം ഇങ്ങനെ ഇരുന്ന് പോകരുത്. ഇതങ്ങ് പരിപാലിച്ച് സൂക്ഷിച്ചിട്ട് അവസാനം ശവപ്പെട്ടിക്കകത്ത് വെക്കാനുള്ളതാണെന്ന് നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഈ ഫ്യൂണറൽ സർവീസിന്റെ ബോഡിയുടെ ഷേപ്പിനെ കുറിച്ച് ആരും പറയത്തില്ല അല്ലെ? ഇദ്ദേഹത്തിന് 6 പൊക്കം ഉണ്ടെന്നും ഇത്ര ചങ്കുവിരി ഉണ്ടെന്നും മസിൽ ഉണ്ടായിരുന്നു ഒന്നും ആരും ഫ്യൂണറലിന് പറയത്തില്ല. അതുകൊണ്ട് ബോഡിയെ സൂക്ഷിക്കണ്ട, ബോഡിയെ വിട്ടുകൊടുക്കൂ. നീ എങ്ങനെയിരുന്നു, ഈ ബ്രദർ മെലിഞ്ഞവനായിരുന്നു എന്ന് ആര് ശുശ്രൂഷയ്ക്ക് പറയത്തില്ല. നീ കർത്താവിന് വേണ്ടി ഇങ്ങനെ ജീവിച്ച് നീ ഒന്ന് ഉണങ്ങിപ്പോയാലും നിന്റെ ഫ്യൂണറലിൽ പറയുന്ന മുഴുവനും നിന്റെ കർത്താവിനെ കുറിച്ചുള്ള എരിവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എന്റെ ആ പഴയ ആപ്തവാക്കി എടുത്തിട്ടെ, ക്യാപ്സിക്കമാകാതെ ഒന്ന് കാന്താരിയാകുക. ഹല്ലേലൂയ. നമ്മുടെ ഈ സഭയിലുള്ള ഓരോ സഹോദരനും സഹോദരി, ഇഫ് ദേ റെഡി ടു ബ്രേക്ക് ദർ ബോഡി, എന്തായിരിക്കും അതിന്റെ ജീവൻ? പ്രൈസലോ. ഒത്തിരി നിഹിതന്മാർ എഴുന്നേൽക്കാൻ, ഒത്തിരി ശവക്കുഴികൾ ദൈവത്തിന്റെ ആലയമായി മാറാൻ അതുകൊണ്ട് കഴിയും. അതിനായിട്ട് നമ്മളെ ഒരുക്ക. ഇതൊന്നും ഒരൊറ്റ ചുവടിൽ നടക്കത്തില്ല, ബട്ട് ഗോഡ് വിൽ ഹെൽപ്പ് അസ്. ഫിലിപ്പിയലേഖനം 1:20 വായിക്കാം. പൗലോസിന്റെ ശരീരം എന്തായിരുന്നു? എനിക്ക് ഒത്തിരി വിസ്തരിച്ചൊക്കെ പറയാനുള്ള ഭാഗമാണെങ്കിൽ സമയമില്ല.
അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട്.
20 ബ്രദർ വായിക്കുന്ന ശരിയാ, ഇവിടെ കാണിക്കുന്ന തെറ്റാ. അങ്ങനെ ഞാൻ ഒന്നിലും വായിച്ചോ,
ലജ്ജിച്ചു പോകാതെ
യെസ്
പൂർണ്ണ ധൈര്യം കൊണ്ട്
യെസ്
ക്രിസ്തു എന്റെ ശരീരത്തിങ്കിൽ
യെസ്
ജീവനാലാകട്ടെ
യെസ്
മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു.
പൗലൂസിന്റെ 4 പൗലൂസ് ശരീരത്തിലെ സഫറിങ്സ് കൊണ്ടത് എടുത്ത് വായിക്കണം പിന്നീട് സമയമുള്ളപ്പോൾ. എന്റെ അടുത്ത വാക്യം എന്താ?
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ,
ജഡത്തിൽ ജീവിക്കുന്നതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. ജഡത്തിൽ ഞാനിപ്പോ ജീവിക്കുന്നത് എന്തിനാണെന്നറിയോ?
എന്റെ വേലയ്ക്ക് ബലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല.
ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന അതിമഹത്വം തന്നെ മാടി വിളിക്കുന്നു. അപ്പോഴും ഈ ശരീരം പ്രയോജനപ്പെടുത്തേണ്ട ഒരു മേഖലയെ കുറിച്ച് അവൻ ഓർക്കുമ്പോൾ അവൻ പറയാണ്, ഈ ശരീരം കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്നെങ്കിൽ, ഞാൻ പോകുന്നത് കൊണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട്, ഞാൻ നടക്കുന്നത് കൊണ്ട്, ഞാൻ ശൈത്യം അനുഭവിക്കുന്നത് കൊണ്ട്, ഞാൻ സൈക്കിളിൽ ഓട്ടുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഫലം ഉണ്ടാകുന്നെങ്കിൽ, യെസ്, ദാറ്റ് ഇസ് ആറ്റിറ്റ്യൂഡ്. ഇനി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. പൗലോസ് 1 Cor 4:9-13, 2 Cor 4:8-18, 8-18 വരെ, 6:3-10, 11:23-27 വരെ താൻ അനുഭവിച്ച സഫറിങ്സിന്റെ വലിയ വിവരണം എഴുതിയിരിക്കുക. ഒരു കാര്യം ഉറപ്പാ, പുസ്തക ചുരുളിലെ ദൈവികത നിവർത്തിപ്പാൻ ശരീരത്തിൽ ഒരു സഫറിങ് ഉണ്ട്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന് പോലും ആ തിരികത നിവർത്തിക്കണമായിരുന്നെങ്കിൽ അത് തകർക്കപ്പെടണമായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരുപോലെയല്ല. ഒരാൾ സഫർ ചെയ്യുന്ന കണ്ടിട്ട് അതേ ക്വാണ്ടിറ്റിയിൽ വേറൊരാൾ സഫർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ശരി, നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, യോസഫിന് അവസാനത്തെ 40 രാജകൊട്ടാരത്തിലായിരുന്നു. പക്ഷെ മോശ അവസാനത്തെ 40 മരുഭൂമിയിലായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അതിനൊന്നും അതിന്റെ കാഠിന്യം വ്യത്യാസമുണ്ട്. പക്ഷേ
ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു സഹോദരന് ഒരു സഫറിങ്ങിന്റെ പാതയുണ്ട്. അവൻ കർത്താവിനെ ഓർക്കുമ്പോഴൊക്കെ അവനത് മനസ്സോടെ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ശരീരത്തെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം, ഇന്ന് തൊട്ട് നാഥ അങ്ങയുടെ പുസ്തകത്തിൽ നിന്റെ ഹിതം തികപ്പാൻ എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് നിവർത്തിപ്പാൻ ഐ ആം റെഡി ടു ഗീവ് മൈ ബോഡി. പ്രൈസലോ. കുഴപ്പമൊന്നുമില്ല, ക്രീമും ഒക്കെ തേച്ച് അതൊക്കെ സൂക്ഷിച്ചു, ഒന്നും കുഴപ്പമില്ല. എയർ കണ്ടീഷനൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉള്ളപ്പോ നന്നായിട്ട് ആസ്വദിക്കുക, എന്റെ പോളിസി അങ്ങനെയാ. ഇപ്പൊ ഞാൻ അവിടെ നിലത്ത് കിടന്നാലും ഹോട്ടൽ കിട്ടിയാൽ ഇല്ല, ഞാൻ നിലത്തെ കിടക്കത്തുള്ളൂ എന്ന് ചിന്തിക്കത്തില്ല. സുഖമായിട്ട് കിടക്കാൻ, എ സി ഉണ്ടെങ്കിൽ എ സിയിൽ താമസിക്കൂ, കാറുണ്ടെങ്കിൽ കാറിൽ യാത്ര ചെയ്തു. ബട്ട് ക്രിസ്തുവിന് വേണ്ടി പൂരിപ്പിക്കാൻ ഒരുപക്ഷെ കാളവണ്ടിയാ കിട്ടുന്നെങ്കിൽ അതേ കയറി ഇരുന്ന് പോകുമ്പോൾ ദൈവത്തിന് അത് പ്രസാദമാണ്. അതേ ഞാൻ പറയുന്നത്, ക്രിസ്തുവിന് വേണ്ടി ഒരു 15 കിലോമീറ്റർ നടക്കേണ്ടി വരുമ്പോൾ അതൊന്ന് പൂരിപ്പിക്കണം. വന്നിട്ട് നല്ല സുഖമായിട്ട് കിടന്നോന്ന് ഞാൻ പറയാം, നന്നായിട്ട് ഉറങ്ങിക്കും, എ സി ഒക്കെ വേണ്ടി, ഒരു കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത് എനിക്ക് ഫൈസാർ ഹോട്ടലിൽ ഇരിക്കാൻ അറിയാം, കന്നാരിക്കൂട്ടിൽ ഇരിക്കാൻ അറിയാം, എന്നെ ശക്തനാക്കുന്നത് മാത്രം അവിടെ പോയിട്ട് നേരെ താവിട്ട് വരാൻ എനിക്കറിയാം. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, എന്റെ കർത്താവിനെ എനിക്ക് ഇതുകൊണ്ട് ബഹുമാനിക്കണം. ഹല്ലേലൂയ. ഐ ചലഞ്ച് യു, ഞാൻ നിങ്ങളുടെ പൊന്നോമന ശരീരത്തെ കർത്താവിനായിട്ട് ചലഞ്ച് ചെയ്യുകയാണ്. ആ ശരീരത്തോടുള്ള ബന്ധത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വികാരങ്ങൾ, മനസ്സ്, ഇച്ഛകൾ എല്ലാം കർത്താവിനായിട്ട് കൊണ്ടുവരിക. അവനതിന് യോഗ്യനാണ്, അവനതിന് യോഗ്യനാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരുമിച്ച് ഒരല്പസമയം എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പോഷൻ എനിക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് ഞാൻ നിവർത്തിച്ച് തീർക്കണമെന്ന് ആഗ്രഹിച്ച എന്റെ പങ്കാളിത്തം കർത്താവേ എന്റെ ജീവിതത്തിൽ നീ ഒന്ന് എനിക്ക് വെളിപ്പെടുത്തി തരൂ. ഹല്ലേലൂയ. അത് നിവർത്തിപ്പാൻ എന്റെ ശരീരത്തെ ഞാനിതാ ഒരു യാഗമായിട്ട് അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ എനിക്ക് താമസിപ്പാൻ ഒട്ടും രസമില്ലാത്ത, എന്റെ ഹൃദയത്തിനൊട്ടും സുഖം തരാത്ത ഈ അസ്ഥികളുടെ നടുവിൽ എനിക്ക് നിന്റെ അരുളപ്പാട് പറയാൻ എന്നെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ശക്തിപ്പെടുത്തു. സൗരസൗരന്മാരെ ആത്മാവിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞില്ല എന്നതുകൊണ്ട് അതങ്ങനെയല്ല എന്ന് വരുന്നില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ ഫിയർ, ശരീരത്തിന്റെ ഡിമാൻഡ് നമുക്ക് കൊടുക്കാൻ കഴിയാതെ നിൽക്കുന്നതുകൊണ്ട്, ആത്മാവ് വില്ലിംഗ് ആയിരിക്കുമ്പോഴും ജഡം ബലഹീനമാണെന്ന കാരണത്താൽ മാറി നിൽക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. ഉണ്ട്. ആ കാര്യത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്. ആത്മാവിൽ ഉത്സാഹമുള്ളപ്പോഴും, നീ ഒരു നല്ല വെൽവിഷറായിട്ട് സഭയിൽ ഇരിക്കുമ്പോഴും, ഡിസയർ ഉള്ളവനായിട്ട് ഇരിക്കുമ്പോഴും, നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ, ലുക്ക് ആൻഡ് ക്രോസ്, കാൽവറി ക്രൂസിലേക്ക് നോക്കൂ. നീ ക്ഷീണിച്ചു മടുക്കുമ്പോൾ, ഹല്ലേലൂയ, അതേ വിരോധം സഹിച്ചവനെ ഇപ്പോൾ ധ്യാനിച്ചിട്ട് അവന്റെ മുമ്പിൽ വന്നിട്ട് പറ, ലോർഡ്, ഈ ശരീരം നിന്റേതാണ്, ദേഹം കർത്താവിനുള്ളതാണ്. ഹല്ലേലൂയ. സ്വർഗീയപിതാവേ, ഒരു ജീവനുള്ള യാഗമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിപ്പാൻ സമയമിതായി. സഹായിക്കണേ. ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ തലമുറകളൊക്കെ വളരെ കംഫർട്ടിൽ ജീവിച്ചു വരുമ്പോൾ ഉറക്കളയ്ക്കാനും നൽപ്പം നടക്കാനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ, കർത്താവേ, നിനക്ക് സൗകര്യങ്ങളുള്ള ഒരു സമയത്ത് ഭൂമിയിൽ വരാമായിരുന്നു, പക്ഷെ നീ പിതാവിന്റെ ഹിതത്തിന്റെ സമയത്ത് വന്ന് നിന്റെ ശുശ്രൂഷ തികച്ചു പോയെങ്കിൽ സൗകര്യങ്ങൾക്ക് കാത്തു നിൽക്കാത്ത ഒരു ക്രിസ്തുവിന്റെ മകനായി നിൽപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും സഹായിക്കുമാറാകണമേ. നല്ല ആശ്വാസ കാലങ്ങൾക്കായി കാത്തു നിൽക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവേ, ഈ തിരമാല ഒന്ന് അവസാനിച്ച ശേഷം മീൻ പിടിക്കാൻ പോകാമെന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഇപ്പോൾ നിനക്ക് അർജന്റായ ഒരു കാര്യത്തിന്, എനിക്കും എന്റെ കുടുംബത്തിനും 4 മാസമായി തീർന്നു പോകരുതേ കർത്താവേ, 4 മാസമായി തീർന്നു പോകരുതേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.